നിങ്ങൾക്കിരിക്കാം. സഹോദരൻ മൂറിനെയും ബാക്കിയുള്ളവരെയും കൂടാതെ വളരെ വർഷങ്ങൾ കൊണ്ട് എന്റെ സ്നേഹിതരായിട്ട് എനിക്കറിയാവുന്ന എല്ലാവരെയും ഇവിടെ പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ടപ്പോൾ എനിക്കൊരുവിധം ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെയായി. ഇന്ന് രാത്രിയിൽ ഇവിടെ വെച്ച് അവരെ കാണുവാൻ കഴിയുന്നത് വാസ്തവമായിട്ടും ഒരു വിശേഷ അവസരമാണ്. എന്റെ പിന്നിലായിട്ടിരിക്കുന്ന ഇതുപോലെയുള്ള വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിനായി ഞാൻ ഒരുവിധം എന്നെ തന്നെ കുറഞ്ഞവനായിട്ട് അനുഭവപ്പെടുന്നു. ഞാൻ തെറ്റാണെങ്കിൽ അവരെന്നെ ശരിയാക്കി തരും, അങ്ങനെ ഞാൻ ആശിക്കുന്നു. ഇവിടെയുള്ള ഒരു പ്രത്യേക വ്യക്തിയായ സഹോദരി റോസിന് വേണ്ടി ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാകുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ സഹോദരൻ ഷോർട്സിന്റെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും കൂടെ ഇന്ന് ഉച്ചയ്ക്കത്തെ ഊണിന് വേണ്ടി ഉണ്ടായിരുന്നു. വഴിയിൽ വെച്ച് സഹോദരി റോസിന് തീരെ സുഖമില്ല എന്ന് സഹോദരൻ വില്യംസ് പറഞ്ഞു. ഞങ്ങൾ ഒരു നിമിഷത്തേക്ക് അവരെ കാണുന്നതിനു വേണ്ടി പോവുകയും മുട്ടിന്മേലായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവർക്ക് അത്യധികം പനിയായിട്ട് വാസ്തവത്തിൽ സുഖമില്ലായിരുന്നു. ഒരു ചെറിയ പ്രാർത്ഥന മാത്രം നടത്തുകയും കർത്താവ് ഞങ്ങളോട് സംസാരിക്കുകയും അവൾ സുഖപ്പെടാൻ പോവുകയാണെന്നും നാളെ രാത്രിയിൽ ഇവിടെയായിരിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ഇന്ന് രാത്രിയിൽ അവർ ഇവിടെയായിരിക്കുന്നു. സഹോദരി റോസ് ഒരു നിമിഷത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുമോ? ഞങ്ങൾ കർത്താവിനോടും ഇതിനുവേണ്ടി നന്ദിയുള്ളവരാണ്. അവർ കിടക്കയിലായിരുന്നു. സാത്താൻ അവളെ എല്ലാത്തിൽ നിന്നും വീഴ്ത്തിക്കളഞ്ഞു എന്നവൾ പറഞ്ഞു. ഞാൻ ഇവിടേക്ക് വരികയും ഏതോ രീതിയിൽ ഉൾപ്പെട്ട ഒരു തൊണ്ട അസുഖവുമായിട്ട് കിടപ്പിലാകുകയും ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് അവളെ എഴുന്നേൽപ്പിച്ചു. അതിനാൽ നാം വളരെ സന്തോഷമുള്ളവരാകുന്നു. നമ്മുടെ സ്നേഹമേറിയ കർത്താവിന് നന്ദി പറയുന്നു. നമുക്ക് വളരെ അത്ഭുതകരമായ സമയങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. നാളെ രാത്രിയിൽ നാം രമഡയിലേക്ക് പോകുന്നതാണ്. നാളെ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരിക്കില്ല. ഇത് രമഡയിലാണെന്നുള്ള കാര്യം മറക്കരുത്. കൂടാതെ കൺവെൻഷൻ അടുത്ത രാത്രിയിൽ തുടങ്ങുന്നതാണ്. ഒരു രാത്രി കൂടി എന്നോടൊപ്പം സഹിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ തുലാസിൽ നിന്നും വളരെ ദൂരത്തായി പോയിരുന്നു. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാനൊരു വാഗ്ദത്തം ചെയ്തിരുന്നു. അതായത് 3, 4, 5 മണിക്കൂറുകളോളമുള്ള സന്ദേശങ്ങളെ ഏകദേശം 30-40 മിനിറ്റ് നേരമാക്കി പ്രസംഗിക്കാമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ വാസ്തവത്തിൽ നന്നായി ചെയ്തിരിക്കുന്നു എന്ന് ഞായറാഴ്ച എന്റെ പത്നി അഭിപ്രായം പറഞ്ഞതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ അതോടൊപ്പം വന്ന് തീർച്ചയായും അത് നിർത്തിക്കളയേണ്ടതായി വന്നു. എന്നാൽ ഞാൻ കഴിഞ്ഞ രാത്രിയിൽ 30 മിനിറ്റിന് പകരം 55 മിനിറ്റ് എടുത്തിരുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടേക്ക് വരുമ്പോൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് ബില്ലി ചോദിച്ചിരുന്നു. എന്റെ പക്കൽ കുറച്ച് കുറിപ്പുകളും തിരുവെഴുത്തുകളും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അവയിലേതെങ്കിലും 4, 5 സന്ദേശങ്ങളിൽ ഒന്നാണ്, എനിക്കറിയില്ല. അവിടെ എത്തിയതിനു ശേഷം എന്താണ് നടക്കുന്നതെന്ന് കാണുമ്പോൾ എനിക്കത് അനുഭവപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്തിരുന്നുവല്ലോ എന്ന് ചോദിച്ചു. അതേന്ന് ഞാൻ പറഞ്ഞു. നിന്റെ പക്കൽ എത്ര കാർഡുകളുണ്ട്? 200 എണ്ണം ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. എങ്കിൽ ഇന്ന് രാത്രി അത് തുടങ്ങുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് 15 മിനിറ്റ് വരെ മാത്രമേ പ്രസംഗിക്കാനുള്ളൂ എന്ന് അവൻ പറഞ്ഞു. കാരണം ബാക്കി സമയം നിങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് വേഗം നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? പ്രാർത്ഥനയ്ക്കായിട്ടുള്ള കാർഡുകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ വാഗ്ദത്തം ചെയ്തിരുന്നു. അതിനാൽ തീർച്ചയായിട്ടും ആ വാഗ്ദത്തെ നിറവേറ്റുന്നതിനായിട്ട് ഞങ്ങൾ കടമപ്പെട്ടിരിക്കുന്നു. ഈ നിരകളിൽ കൂടെ അവരെ കൊണ്ടുവരാൻ കഴിയുന്നതല്ല, അതുപോലെ തന്നെ ശ്രോതാക്കളിൽ നിന്നും വ്യക്തിപരമായിട്ട് അവരെ വിളിക്കാനും കഴിയുന്നതല്ല. അത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരുന്നാൽ തന്നെയും എനിക്കത് ചെയ്തുകൊണ്ട് നിൽക്കാൻ കഴിയുകയില്ല. അതെനിക്ക് വളരെയധികം ഭാരമേറിയ കാര്യമാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാമായിട്ട് നാം പരിചയമുള്ളവരാണ്. ദൈവം ഇപ്പോഴും അതേ ദൈവം തന്നെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത് സുഖപ്പെടുത്തുന്നു എന്നല്ല, എന്നാൽ അത് നമ്മുടെ വിശ്വാസത്തെ ഉയർത്തിയിട്ട് നാം അവന്റെ സന്നിധിയിലാണെന്ന് നമ്മെ അറിയാനിടയാക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള കാർഡുകൾ ഉള്ളവരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഇന്ന് രാത്രിയിൽ നാം പ്രാർത്ഥിക്കുന്നതാണ്. നാളെ രാത്രിയിൽ രമഡയിൽ വെച്ച് കുറച്ച് കാർഡുകൾ കൂടി കൊടുത്തിട്ട് അവിടെ എത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കാരണം എനിക്ക് നാളെ രാത്രി കൂടിയുണ്ട്. എനിക്ക് കൺവെൻഷനിൽ ഒരു രാത്രിയും ചിലപ്പോൾ ഒരു പ്രഭാത ഭക്ഷണവുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നതെന്നതിനെ അത് ആശ്രയിച്ചിരിക്കുന്നു. പ്രാസംഗികരായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ചിലർ അവിടെയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സഹോദരൻ ആംബർഗും, അത് ആംബർഗ് എന്നാണ്, കാഷ് ആംബർഗ് ആകുന്നു. എനിക്കത് ആ പാടെ തെറ്റുപറ്റിപ്പോയി. അതൊരു ജർമ്മൻ പേരാകുന്നു. അത് ജർമ്മനാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് സ്വല്പം ക്ലേശപ്പെട്ട് പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പദസമുച്ചയത്തെ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ കർത്താവിൽ നാം ഒരു അത്ഭുതകരമായ സമയത്തായിരിക്കുന്നു. നിങ്ങൾ എല്ലാവരോടും, കൂടാതെ ആരെങ്കിലും അപരിചിതരായിട്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുകയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ കെട്ടിടം വിട്ടു പോകുമ്പോൾ ഒരൊറ്റ രോഗി പോലും ഇവിടെ ഉണ്ടായിരിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയ ശക്തിയോട് ഇറങ്ങി വരികയും രോഗികളായും പീഡിതരായും ഉള്ള എല്ലാവരെയും സുഖപ്പെടുത്തും. ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചില കഠിനമായ കേസുകൾ എടുക്കുന്നതിനു വേണ്ടി വ്യക്തിപരമായിട്ട് ആളുകളുമായിട്ട് ഞാൻ വിശേഷമായ കൂടിക്കാഴ്ച നടത്താറുണ്ടായിരുന്നു. എന്നാൽ അത് അത്രമാത്രം എളുപ്പത്തിലായിട്ട് കർത്താവ് തുടർച്ചയായിട്ട് അത് അനുഗ്രഹിക്കുകയും 300-400 പേർ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതായും വന്നു. അങ്ങനെ ജനങ്ങൾക്ക് കാത്തിരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടായപ്പോൾ അവരുടെ വിചാരങ്ങൾ മുറിപ്പെടാൻ തുടങ്ങി. ചിലപ്പോൾ അത്രമാത്രം സമയമെടുത്തിട്ട് 1-2 വർഷം കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. കൂടാതെ ഈ കൂടിക്കാഴ്ച യോഗങ്ങളുടെ ഇടയ്ക്കുള്ള സമയത്തായിരുന്നു. കൃത്യമായിട്ടും എന്താണ് കേസ് എന്ന് കർത്താവ് ഞങ്ങളോട് പറയുന്നത് വരെ ഞങ്ങൾ കാത്തിരുന്നു. ഈ വിശേഷകരമായ കൂടിക്കാഴ്ചയിൽ പങ്കുകൊണ്ടിട്ടുള്ളവരായ ജനങ്ങൾ ഇന്ന് രാത്രിയിൽ യോഗത്തിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഈ വിശേഷകരമായ കൂടിക്കാഴ്ചയിൽ പങ്കുകൊണ്ടിട്ടുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ കൈകളെ ഉയർത്തി കാണിക്കുക. അതെയുണ്ട്, അവിടെ ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് അത് സത്യമാണെന്ന് നമുക്കറിയാം. എന്താണ് കാര്യമെന്നും എന്താണ് കർത്താവ് പറയുന്നതെന്നും അറിയുന്നതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് എനിക്കത് നിർത്തേണ്ടതായി വന്നു. സ്വകാര്യമായ കൂടിക്കാഴ്ച ഇനിയും എനിക്ക് കഴിയുകയില്ല എന്ന് ഞാൻ ബില്ലിയോട് പറഞ്ഞു. നോക്കൂ, ഞാൻ ഈ അടുത്ത സമയത്ത് തന്നെ 2-ാമത്തെ വട്ടം 25 കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ 3-ാമത്തേതിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് സ്വല്പം പ്രായമേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനു മുമ്പിലത്തെ പോലെ നിങ്ങൾക്ക് ആരോഗ്യം സൂക്ഷിക്കാൻ കഴിയുന്നതല്ല. നിങ്ങളുടെ ചുവടുകൾ കുറയുന്നു. സഹോദരൻ മോറിന് അതിനെക്കുറിച്ച് യാതൊന്നും ഇതുവരെയും അറിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ പ്രായമുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ നീയും ഞാനും സഹോദരൻ ബ്രൌണും ആദ്യമായിട്ട് സഹോദരൻ ഔട്ട്ലോയും സഹോദരൻ ഗ്രേഷിയും കൂടാതെ ഫുള്ളറുമായിട്ട് ഇവിടെ വന്നതിന് ശേഷം വളരെ സമയം കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവരെല്ലാം ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ അതിശയിക്കുന്നു. സഹോദരൻ ഗ്രേഷ്യ, സഹോദരൻ ഫുള്ളർ, സഹോദരൻ ഔട്ട്ലോ ഇവരെല്ലാവരും ഇവിടെയുണ്ടോ? നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തി കാണിക്കുക. അതെ, അത് സഹോദരൻ ഫുള്ളറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ അത് സഹോദരൻ ഔട്ട്ലോ അവിടെ ആയിരിക്കുന്നു. സഹോദരൻ ഗ്രാഷ്യ ഫീനിക്സ് വിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ശരിയാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അദ്ദേഹം ഫീനിക്സ് വിട്ടിട്ട് കാലിഫോർണിയയിലായിരിക്കുന്നു. അത് തീർച്ചയായും മഹത്തായ ദിവസങ്ങളായിരുന്നു. കൂടാതെ അന്ന് എനിക്കുണ്ടായിരുന്നതായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന അതേ സന്ദേശം തന്നെയാണ് ഇന്നും എനിക്കുള്ളത്. അപ്പോൾ ബെക്കി ഒരു കൊച്ചുകുട്ടിയായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. അത് ഏകദേശം 19 വർഷങ്ങളായിരിക്കുന്നു. ഇപ്പോൾ അവൾ വളർന്ന് വലിയ തടിച്ച് വികൃതിയായ 19 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയായി പിന്നിലെവിടെ ഇരിപ്പുണ്ട്. ബെക്കി, നീ എവിടെയാണ് ഇരിക്കുന്നത്? ഇത് പറഞ്ഞതിനു വേണ്ടി നീ എന്നെ തീർച്ചയായും പിടികൂടുമെന്ന് എനിക്കറിയാം. അവളെ ഞാൻ എന്റെ കൈകളിൽ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ ഓർക്കുന്നു. ഇന്ന് രാത്രിയിൽ അതേ ജോലി തന്നെ എനിക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. സഹോദരൻ ഗ്രേഷ്യയുടെ സഭയിൽ വെച്ച് അവളൊരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ ഞാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്കൊരു അന്തർദേശീയ യോഗമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സ്പാനിഷ് ഭാഷയിൽ സംസാരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. എന്റെ ഭാര്യ ഇവിടെ ഒരു ജർമ്മനിക്കാരിയാണ്, ഞാനൊരു ഐറിഷുകാരനുമാണ്, എന്റെ മകൾ ഒരു ഇന്ത്യനുമാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് ബെക്കിയായിരുന്നു. ഞാൻ പിന്നിലത്തെ വാതിലിൽ കൂടെ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു മെക്സിക്കാക്കാരിയായ പെൺകുട്ടി നിന്നിട്ട് എന്നെ സഹോദരൻ ബ്രണഹാം എന്ന് വിളിച്ചു. ആ പ്രിയെ, എന്താണ് നിനക്ക് വേണ്ടിയതെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങളുടെ മകൾ ഒരു ഇന്ത്യക്കാരിയായിരിക്കാൻ സ്വല്പം മങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാമോ, അവൾ വെളുത്ത നിറമുള്ളവളാണ്. അത് പ്രവൃത്തിയിലാണ് വെറും ഒരു ഇന്ത്യൻ എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ നാം വീണ്ടും ഇവിടെ ആയിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. നാം വചനത്തെ സമീപിക്കുന്നതിന് മുമ്പായി നമുക്ക് അവനെ സമീപിക്കാം. കാരണം അവൻ വചനമാകുന്നു. വചനം വെളിപ്പെട്ടപ്പോൾ അത് അവൻ നിങ്ങളുടെ ഉള്ളിലാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ നമുക്കുണ്ടായിരുന്നതായ പൊരുത്തക്കേടിന്റെ സന്തതി എന്ന സന്ദേശത്തെ കർത്താവിന്റെ അനുഗ്രഹമായിട്ട് നിങ്ങൾ അഭിനന്ദിക്കുന്നുണ്ടോ? ആ സന്ദേശത്തെ നിങ്ങളുടെ അടുക്കൽ എത്തിക്കുന്നതിനായി തീർച്ചയായും ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. അങ്ങനെ സന്തതികൾ എന്താണെന്ന് നാം കാണുന്നു. എന്തെങ്കിലും വിശേഷമായ അഭ്യർത്ഥനകൾ ഉണ്ടോ? എന്തെങ്കിലും വിശേഷമായിട്ടുള്ളത്? ഒരുപക്ഷെ പ്രാർത്ഥനയുടെ നിരയിലേക്ക് പോകാനിരിക്കുന്നവർ, ദൈവമേ കരുണ കാണിക്കണമേ, ഞാൻ പ്രാർത്ഥിക്കപ്പെടാനായി വരുമ്പോൾ നിന്റെ വ്യവസ്ഥകളെ കണ്ടുമുട്ടുവാൻ തക്കോണം എന്റെ വിശ്വാസത്തെ ഉയർത്തണമേ എന്ന് പറയുക. ചിലപ്പോൾ ആരുടെയെങ്കിലും പ്രിയമേറിയവർ രോഗിതരായിരിക്കാനിടയുണ്ട്. നിങ്ങളുടെ കൈകൾ ഉയർത്തി കാണിക്കുമോ? ഇത് നോക്കിക്കാണുമ്പോൾ എപ്രകാരം എനിക്ക് അനുഭവപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിയില്ല. ഇവിടെയുള്ള ജനങ്ങളുടെ ആവശ്യത്തെ നോക്കൂ. ശുശ്രൂഷകരായ സഹോദരന്മാരെ ഇതൊന്ന് നോക്കിക്കാണുക. എനിക്കത് ഇപ്രകാരം അനുഭവപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ പിതാവിന് എപ്രകാരമായിരിക്കും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട യേശുവേ, നിന്റെ കരുണയുടെ മഹാസിംഹാസനത്തെ എല്ലാത്തിനും മതിയായ നാമത്തിൽ ഞങ്ങൾ സമീപിക്കുന്നു. കാരണം രക്ഷ മറ്റൊരുത്തനുമില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ കർത്താവായ യേശുവിന്റെ നാമമല്ലാതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അങ്ങനെ അവന്റെ നാമത്തിൽ ഞങ്ങൾ വരുന്നു. സ്വർഗീയ പിതാവേ, നിന്റെ വിശ്വസിക്കുന്നവരായ മക്കളെ പോലെ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സ്വീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ. ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ കാര്യത്തിനും വേണ്ടി ദൈവത്തിന്റെ എല്ലാ വചനത്തെയും പൂർണ്ണമായി വിശ്വസിക്കാൻ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഉയർത്തപ്പെട്ട കൈകളുടെ കീഴിൽ എന്താണെന്ന് നീ അറിയുന്നുവല്ലോ. അവിടെ രോഗങ്ങളുണ്ട്, ചിലപ്പോൾ കുടുംബ പ്രശ്നമായിരിക്കാം, ചിലർക്ക് കാശിന്റെ കുഴപ്പമായിരിക്കാം, ചിലർ തളർന്നും ചിലർ പിമ്പോക്കക്കാരായും ചിലർ പാപികളായും ആയിരിക്കുന്നു. എന്ത് തന്നെ ആവശ്യങ്ങളായിരുന്നാലും നീ ഏതൊരു ശത്രുവിനേക്കാളും കൂടുതൽ സമനാകുന്നു. അതുകൊണ്ട് കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ശത്രുക്കളും മരണത്തിന് തന്നെയും തോൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി സ്വയം തന്നെ തന്നെ നൽകുകയും തന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകുകയും ചെയ്ത് അവനിൽ കൂടെ ഞങ്ങൾ ജേതാവാകുന്നു. കർത്താവേ, എല്ലാ വിശ്വാസങ്ങളും എല്ലാ സന്ദേഹങ്ങളും എല്ലാ സംഭ്രമങ്ങളും ദൈവവിഷമല്ലാത്ത എല്ലാ കാര്യങ്ങളും ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്നും മാറിപ്പോകാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൽ കൂടെ പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ശരിയായി കടന്നു വരാനിടയാക്കണമേ. അത്ഭുതകരമായ രീതിയിൽ കൂടെ അവൻ ഞങ്ങളോട് സംസാരിക്കാനിടയാക്കണമേ. അവന്റെ ശക്തിയിൽ ഞങ്ങളോട് സംസാരിക്കാനിടയാക്കണമേ. ആത്മീയമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനിടയാക്കണമേ. രോഗിതരും പീഡിതരുമായവർക്ക് ആരോഗ്യത്തെ തിരികെ കൊടുക്കണമേ. ദുർബലമായ കാലുകളെയും ക്ഷീണിച്ചു തളർന്ന കൈകളെയും ഉയർത്തണമേ. ആനന്ദത്തിന്റെ സമയമായിരിക്കാനിടയാക്കണമേ. ഇവിടെ നിന്നും അത് പൊട്ടിപ്പുറപ്പെട്ടിട്ട് കർത്താവ് ഈ സ്ഥലത്തെ വിട്ട് രാമഡൈനിലേക്ക് പോയിട്ട് അത് ഈ നഗരത്തിൽ വെച്ച് നടന്നിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മഹത്തായ കൺവെൻഷൻ ആക്കി തീർക്കണമേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്ന ജനങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേൾക്കുമെന്ന് നീ പറഞ്ഞിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇന്ന് രാത്രിയിൽ അപ്രകാരമാക്കി തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ, തിരുവചനത്തെ ഞങ്ങൾ വായിക്കുമ്പോൾ നീ ഒഴികെ മറ്റാർക്കും അത് വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല. നീ നിന്റെ സ്വന്തം വ്യാഖ്യാതാവാകുന്നുവല്ലോ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വായിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ശുശ്രൂഷകൻ വായിക്കുന്നതായ തിരുവെഴുത്തുകളെ കുറിച്ചെടുക്കാൻ നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നുണ്ടാകാം. ഇന്ന് രാത്രിയിൽ വായിക്കുന്നതിന് വേണ്ടി എഫ്എസ്സിയർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എഫ്എസ്സിയർക്ക് എഴുതിയ ലേഖനത്തെയായിരുന്നു പ്രസംഗിച്ചിരുന്നത്. എഫ്എസ്സിയർക്ക് എഴുതിയ ലേഖനം എപ്രകാരം പഴയ നിയമത്തിലെ യോശുവയുടെ പുസ്തകമായിരുന്നുവെന്നും കൂടാതെ എപ്രകാരം അത് വീണ്ടെടുപ്പിന്റെ പുസ്തകമായിരുന്നു എന്നും നാം കണ്ടിരുന്നു. വീണ്ടെടുപ്പിന് രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളാണുള്ളത്. ഒന്ന് പുറത്തു കടന്നു വരിക എന്നതും പിന്നെ അകത്ത് പ്രവേശിക്കുക എന്നതുമാകുന്നു. ആദ്യം നിങ്ങൾക്ക് പുറത്തു കടന്നു വരേണ്ടിയിരിക്കുന്നു. ചില ആളുകൾ ലോകത്തെയും അവരോടൊപ്പം കൊണ്ടുവരുന്നു. എന്നാൽ നിങ്ങൾക്ക് ലോകത്തിൽ നിന്നും പുറത്തു കടന്നിട്ട് ക്രിസ്തുവിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് അവിശ്വാസത്തിൽ നിന്നും കടന്ന് വിശ്വാസത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ വഴിയിൽ മറ്റ് യാതൊരു കാര്യവും ഉണ്ടായിരിക്കരുത്. യഥാർത്ഥമായ വിശ്വാസത്തിന് വേണ്ടി ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായ എല്ലാ കാര്യങ്ങളെയും പരിപൂർണമായി വിട്ടുകളഞ്ഞിട്ട് വിശ്വാസത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. അത് എഫെസ്യർക്ക് എഴുതിയ ലേഖനം പഴയ നിയമത്തിലെ യോശുവ ആകുന്നു. അവിടെ മോശ ന്യായ പ്രമാണത്തെ പ്രതിനിധീകരിക്കുകയും അതിനാരെയും രക്ഷിക്കാൻ കഴിയാതെ വരുന്നു. എന്നാൽ കൃപയ്ക്ക് അത് കഴിഞ്ഞു. ഇവിടെ യോശുവ എന്ന വാക്ക് യേശു എന്ന വാക്ക് തന്നെയാണ്, അതായത് യഹോവ രക്ഷിതാവ്. അതിനുശേഷം നാം വേറൊരു എഫെസ്യറായ എഫെസുസിലേക്ക് വന്നിരിക്കുന്നു എന്ന് നാം കണ്ടുപിടിച്ചു. അവിടെ ബുദ്ധിശാലികളായ സ്ഥാപിത സഭാ സംഘടനകളും നമ്മുടെ എല്ലാവിധമായ വിദ്യാഭ്യാസ പദ്ധതികളും ഇപ്പോൾ യോർദാനിലേക്ക് വന്നിരിക്കുന്നു. അതിനാൽ വീണ്ടും ഒരു എഫ്എസ്സിയർ ഉണ്ടായിരിക്കണം. സ്വർഗങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന് പ്രവേശിക്കുന്നതിന് വേണ്ടി നമുക്ക് പുറത്തു കടന്നു വരാനായിട്ട് ഒരു പുറപ്പാടുണ്ടായിരിക്കണം. ഇപ്പോൾ എഫ്എസ്സിയർക്ക് എഴുതിയ രണ്ടാം അധ്യായത്തിൽ നിന്നും ഇപ്പോൾ നാം വായിക്കുന്നതാണ്. ഈ അധ്യായത്തിലേക്ക് മറിക്കുന്നതിനും അല്ലെങ്കിൽ ആ സ്ഥാനത്തെത്തുന്നതിനും വേണ്ടി മാത്രം ഞാൻ ഈ കാര്യങ്ങൾ പറയുകയായിരുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയാവിനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായതും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ അവനോടുകൂടെ
ജീവിപ്പിക്കുകയും
അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാക്യങ്ങളിൽ നിന്നും ഒരു ചെറിയ ഭാഗം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം, അതായത് കരുണാസമ്പന്നനായ ദൈവം എന്നതാകുന്നു. പ്രവാചകനായ ഒന്നുകൂടി ശരിക്കു പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്നുള്ള കാര്യത്തെ ഇവിടെ എപ്രകാരം വർണ്ണിക്കുന്നു. മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. കൂടാതെ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായത് ചെയ്തിരുന്നു. എന്താണ് ഈ മാറ്റത്തിന് കാരണമാക്കിയത്? ഒരിക്കൽ മരിച്ചവരായിരുന്നവരിൽ നിന്നും ഉയർക്കാൻ എന്താണ് കാരണമാക്കിയത്? ഉയർപ്പിക്കുക എന്ന് വെച്ചാൽ ജീവിപ്പിക്കുക എന്നാകുന്നു. മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് ഒരു മാറ്റമുണ്ടായിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് മാറുന്നതിലും മഹത്തായ വേറൊരു കാര്യം തന്നെയുമില്ല. ശാരീരികമായിട്ട് ഒരു വ്യക്തി മരിക്കുമ്പോൾ ശാരീരികമായ രോഗശാന്തി ലഭിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. എന്നാൽ ആത്മീയമായി മരിച്ചിട്ട് ദൈവം അവനെ ജീവിതത്തിലേക്ക് ഉയർപ്പിക്കുമ്പോൾ അതിലും മഹത്തായ വേറൊരു കാര്യം പിന്നെയില്ല. മുമ്പേ ഒരിക്കൽ നിങ്ങൾ മരിച്ചവരായിരുന്നു. നിങ്ങൾ മരിച്ചവരായിരുന്നു. ഇവിടെ ഇരിക്കുന്നവരിൽ ധാരാളം ആളുകൾക്ക് ഇന്ന് രാത്രിയിൽ ഒരു വട്ടം തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങൾ മരിച്ചവരായിരുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ അന്നായിരുന്നതുപോലെ ഇന്ന് രാത്രിയിൽ എന്താണ് മരിച്ചവരല്ലാത്തത്? അപ്രകാരമായിരിക്കാൻ നിങ്ങൾ അർഹിച്ചിരുന്നു. കാരണം നിങ്ങളൊരു പാപിയായിരുന്നു. എന്നാൽ ദൈവം കരുണാസമ്പന്നനായിരുന്നു. അതായിരുന്നു കാര്യം. ദൈവം കരുണാസമ്പന്നനായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നാം ആയിരുന്നു. എന്നാൽ ദൈവം അതാണ് ആ മാറ്റത്തിന് ഇവിടെ കാരണമാക്കിയത്. ദൈവം കരുണാസമ്പന്നനാകുന്നു. ഓ, അവൻ കരുണാസമ്പന്നനായിരിക്കുന്നതിനാൽ ഞാനതിനുവേണ്ടി അത്രമാത്രം സന്തോഷമുള്ളവനാകുന്നു. അവൻ ധനത്താൽ സമ്പന്നനായിരുന്നുവെങ്കിൽ, അവൻ ഭൗതിക വസ്തുക്കളിൽ സമ്പന്നനായിരുന്നുവെങ്കിൽ അങ്ങനെ അവൻ സമ്പന്നനായിരിക്കുന്നു. എന്നിരിക്കലും കരുണയിൽ സമ്പന്നനായിരിക്കുന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം. ഓ, അതെത്ര മഹത്തായ ശബ്ദമാകുന്നു. നാം എപ്രകാരം ഒരിക്കൽ മരിച്ചവരായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ വിത്ത് എപ്രകാരം മരിച്ചിരിക്കണം എന്നുള്ളതിനെ നാം സംസാരിച്ചിരുന്നു. ആ ജീവബീജത്തിന് ചുറ്റുമുള്ളതായ എല്ലാം മരിക്കുക മാത്രമല്ല, എന്നാൽ അഴുകേണ്ടിയിരിക്കുന്നു. അത് അഴുകുന്നില്ലെങ്കിൽ പിന്നെ അതിന് ജീവിക്കാൻ കഴിയുകയില്ല. അഴുകുക എന്ന് വെച്ചാൽ പൂർണമായും ഇല്ലാതാകുക എന്നാണ്. അത് അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ സ്വന്തമായ ഭാവനകളും നമ്മുടെ സ്വന്തമായ ചിന്തകളും മുഴുവനായിട്ട് നമ്മിൽ നിന്നും അഴുകിപ്പോയ ഒരവസ്ഥയിൽ നാം എത്തുന്നതുവരെ ജീവന്റെ ബീജത്തിന് വളരാൻ കഴിയുകയില്ല. ഞാൻ സ്വല്പം ചെറിയൊരു ഉപദേശത്തെ ഇവിടെ കുത്തിവെച്ചേക്കാനിടയുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഞാനത് വിശ്വസിക്കുന്നു. ഒരു മനുഷ്യൻ ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ, നിങ്ങളൊരു കുഞ്ഞായിട്ട് ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ, നിങ്ങൾക്ക് ദൈവത്തിന്റെ മുന്നറിവിനാൽ ആയിരിക്കാതെ അത് കഴിയുകയില്ല. കാരണം അവൻ നിത്യനായിരിക്കെ അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. ആ പിഞ്ചു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൽ എന്തോ ഒരു കാര്യമുണ്ട്. അത് ജീവിക്കുവാനായി പോകുന്നെങ്കിൽ പിന്നെ ആ കുട്ടിയിൽ എന്തോ ഒരു ചെറിയ കാര്യമുണ്ട്. അതിലേക്ക് അവൻ ഉടനെയോ അല്ലെങ്കിൽ പിന്നീടോ കടന്നുവരുന്നു. ആ ചെറിയ വിത്ത് അവനിൽ ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ തിരുവെഴുത്തെടുത്ത് നോക്കുകയാണെങ്കിൽ അത് വിശദമായി അതിനെ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നിത്യജീവനുണ്ടെങ്കിൽ, നമുക്കത് എല്ലായ്പ്പോഴും തന്നെ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ നിത്യജീവന്റെ ഒരു രൂപമേ ഉള്ളൂ. നമുക്കെല്ലായ്പ്പോഴും അതുണ്ടായിരുന്നു. നമുക്കതുണ്ടായിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നാൽ നാം ദൈവത്തിന്റെ ഒരു ഭാഗമാകുന്നു. കൂടാതെ നിത്യനായ ഒരേ ഒരു കാര്യമുള്ളത് ദൈവം മാത്രമാകുന്നു. അത് മൽക്കീസേദെക്ക് അബ്രഹാമിൽ നിന്നും ദശാംശം സ്വീകരിച്ചതുപോലെ അത് തന്നെ കൊച്ചു മകനായ ലേവിക്കും അനുവദിച്ചു കൊടുത്തു. ലേവി അപ്പോൾ അവന്റെ കടിപ്രദേശത്ത് തന്നെയായിരുന്നു, അവനും ദശാംശം കൊടുത്തിരിക്കുന്നു. കാരണം അബ്രഹാം മൽക്കീസേദെക്കിന് എതിരേറ്റപ്പോൾ അവൻ അപ്പോഴും അബ്രഹാമിന്റെ കടിപ്രദേശത്ത് തന്നെയായിരുന്നു. ഒരു ദിവസം മറ്റൊരു സ്ഥലത്ത് വെച്ച് ഈ വിഷയത്തെ, അതായത് ഈ മൽക്കീസേദെക്ക് ആരാകുന്നു എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഈ കുട്ടി വരുന്നുണ്ടെന്ന് ദൈവം പിൻ സമയത്ത് തന്നെ അറിഞ്ഞിരുന്നു. അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നു. ഇപ്പോൾ നാം ദൈവത്തിന്റെ ഒരു ഭാഗമാകുന്നു, നാം എല്ലായ്പ്പോഴും ആയിരുന്നു. നിങ്ങളിത് ഓർക്കുകയില്ല, കാരണം നിങ്ങൾ ദൈവത്തിൽ നിന്നുമുള്ള ഒരു ഗുണവിശേഷം മാത്രമാകുന്നു. നിങ്ങൾ അവന്റെ വിചാരത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ തന്നെയും അത് ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടെ ഇട്ടിരിക്കുന്നു. നിങ്ങൾ എന്തായിരുന്നുവെന്ന് അവനറിയാം. ഞാനിത് പറയുന്നത് ഉപദേശങ്ങളെ കൂട്ടിക്കുറയ്ക്കുന്നതിനല്ല, എന്നാൽ അത് ശരിയാക്കുന്നതിനു വേണ്ടിയാണ്. അതിനാൽ നാം പേടിയിൽ നിന്നും ഭയത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കും. നിങ്ങൾ ആരാകുന്നുവെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ അത് അറിഞ്ഞിരിക്കാനും പോകുന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവപുത്രന്മാരാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും ദൈവപുത്രന്മാർ ആയിരുന്നു. ആദിയിൽ അവന്റെ വിചാരത്തിൽ നിങ്ങൾ ദൈവത്തിലായിരുന്നപ്പോൾ നിങ്ങൾ ഏതോ ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ നിങ്ങളിലുള്ളതായ ജീവൻ ഇതിനു മുമ്പ് ദൈവത്തോടു കൂടി ആകേണ്ടിയിരിക്കുന്നു. എങ്കിൽ അവൻ ഈ ഭൂമിയിൽ വസ്തുതയിലാകുന്നതിനു മുമ്പ് തന്നെ, ദൈവം മാത്രമല്ലാതെ മറ്റ്യാതൊന്നുമില്ലാതെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവന്റെ ഗുണങ്ങളിൽ ഒന്നായിരുന്നു. നിങ്ങളുടെ പേരെന്തായിരിക്കുമെന്നും അവൻ അറിഞ്ഞിരുന്നു. നിങ്ങളുടെ തലമുടിയുടെ നിറവും അവൻ അറിഞ്ഞിരുന്നു. നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ സംഭവിച്ചത് എന്താണെന്നാൽ, നിങ്ങളൊരു പാപിയായിരിക്കെ ഈ വിചാരത്തിന്മേൽ നിങ്ങളിൽ പലർക്കും എന്നോടൊപ്പം കൂട്ടായ്മ നടത്താം. നിങ്ങളൊരു കൊച്ചു ബാലനോ അല്ലെങ്കിൽ ബാലികയോ ആയിരുന്നപ്പോൾ നിങ്ങൾ ഓടി നടക്കുകയും ഒരുപക്ഷെ ചില പ്രത്യേക കാര്യങ്ങൾ, അത് ചിലപ്പോൾ മറ്റുള്ള കുട്ടികളെ അലട്ടിയില്ലെന്നിരിക്കാം, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ എന്തോ അതിനുവേണ്ടി അതിയായി ആഗ്രഹിച്ചിരുന്നു. നിങ്ങളൊരു പാപിയായിരിക്കുമ്പോഴും ദൈവം എവിടെയോ ഉണ്ടായിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ എന്തായിരുന്നു അത്? അത് അന്ന് നിങ്ങളിൽ ഉണ്ടായിരുന്ന ജീവന്റെ ഒരു ചെറിയ രൂപമായിരുന്നു. അതിന് കുറച്ചു സമയശേഷം നിങ്ങൾ സുവിശേഷം കേട്ടു. ഒരുപക്ഷെ നിങ്ങൾ പള്ളിയിൽ പോയിട്ട് ഇതെടുക്കുകയും അതെടുക്കുകയും പിന്നെ സഭാസംഘടനകളിൽ നിന്നും സഭാസംഘടനകളിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ദൈവത്തിന്റെ ഭാഗമായിരിക്കെ നിങ്ങൾക്ക് വചനത്തിന്റെ ഭാഗമായിരിക്കേണ്ടതാകുന്നു. അങ്ങനെ നിങ്ങൾ വചനം കേട്ടപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നും എന്തായിരുന്നു സത്യമെന്നും അറിഞ്ഞു. ആ ബീജം എല്ലായ്പ്പോഴും നിങ്ങളിൽ ഉണ്ടായിരുന്നു. വചനം നിങ്ങളിലുള്ള വചനത്തെ കാണുകയും അത് ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടെ ഉണ്ടായിരിക്കുകയും വചനത്തെ കണ്ടുകൊണ്ട് നിങ്ങൾ അതിലേക്ക് വരികയും ചെയ്തു. ഇതെന്റെ കഴുകന്റെ കഥ പോലെയാണ്. എപ്രകാരം ആ കുഞ്ഞു കഴുകൻ കോഴിയിൽ കൂടെ വിരിഞ്ഞിറങ്ങി വന്നു. ആ കുഞ്ഞു കഴുകൻ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ നടന്നിരുന്നു. തള്ളക്കോഴി കൊക്കിക്കൊണ്ടിരിക്കുകയും ഈ കഴുകൻ അവരുടെ കൊക്കൽ മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അവയുടെ ആഹാരം തൊഴുത്തിലും മറ്റുമായി കിട്ടിയിരുന്നു. എങ്ങനെയാണ് അവർ ചെയ്തിരുന്നതെന്ന് അവന് മനസ്സിലായിരുന്നില്ല. എന്നാൽ ഈ കോഴിക്കുഞ്ഞുങ്ങളിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ഒരു കാര്യം അവനിൽ കണ്ടിരുന്നു. കാരണം തുടക്കം മുതലേ തന്നെ അവനൊരു കഴുകനായിരുന്നു. അത് ശരിയാണ്. ഒരു ദിവസം അവന്റെ അമ്മ അവനെ തേടി വരികയും ആ തള്ളക്കഴുകന്റെ ശീൽക്കാരം അവൻ കേട്ടപ്പോൾ അത് കോഴിയുടെ കൊക്കലിൽ നിന്നും വ്യത്യസ്തമായതായിരുന്നു. വീണ്ടും ജനിക്കപ്പെട്ടതായ ഓരോ വിശ്വാസിയുടെയും കാര്യം അപ്രകാരമാണ്. മനുഷ്യനിർമ്മിതമായ എല്ലാ പൊരുത്തക്കേടുകളും വേദശാസ്ത്രങ്ങളും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ വചനം അവിടെ പ്രകാശിക്കുമ്പോൾ എന്തോ ഒരു കാര്യം സംഭവിക്കുകയും നിങ്ങൾ അതിലേക്ക് വരികയും ചെയ്യുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഉയർപ്പിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് അവിടെ ഒരു ജീവൻ ഉണ്ടായിരിക്കണം. ദൈവം തന്റെ മുന്നറിവിനാൽ എല്ലാ കാര്യങ്ങളെയും അറിഞ്ഞിരുന്നു. നാം അവന്റെ പുത്രന്മാരും പുത്രിമാരുമായി മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. പൗലോസ് ഒരു മഹാനായ വേദശാസ്ത്ര പണ്ഡിതനായിരുന്നപ്പോൾ അവനെ ശ്രദ്ധിക്കുക. എന്നാൽ അവൻ വചനമായി യേശുവിന്റെ മുഖാമുഖം വന്നപ്പോൾ അത് അവനെ ഉയർപ്പിച്ചു. അവൻ ഉടനെ തന്നെ ജീവനിലേക്ക് കടന്നുവന്നു. കാരണം അവൻ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്നു. അവൻ വചനത്തിന്റെ ഒരു ഭാഗമായിരുന്നു. വചനം വചനത്തെ കണ്ടുമുട്ടിയപ്പോൾ അത് അവന്റെ സ്വഭാവമായിരുന്നു. ഓർത്തഡോക്സ് സഭയിലുള്ള സകല കോഴികളുടെ കൊക്കലിനും അവന്റെ മേൽ യാതൊരു അർത്ഥവും ഉണ്ടാക്കാൻ പറ്റിയില്ല. അവൻ വചനത്തെ കണ്ടിരുന്നു, അത് അവന്റെ ഭാഗമായിരുന്നു. അവനൊരു കഴുകനായിരുന്നു, അവനൊരു കോഴിയല്ലായിരുന്നു. അവൻ അവരോടൊപ്പം കളപ്പുരയിലായിരുന്നു. എന്നാൽ അവൻ തുടക്കം മുതലേ ഒരു കഴുകനായിരുന്നു. ഒരിക്കലും ഒരു കോഴി അടയിരുന്നിട്ട് താറാവ് കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയ ഇതേപോലെയുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് ദൈവദ്രോഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. താറാവ് കുഞ്ഞിന് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് കാഴ്ചയ്ക്കൊരു വിചിത്രമായ ഒറ്റയായ വ്യക്തിയായിരുന്നു. അതിന് പൊടിയും മറ്റുള്ള കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. അവരെല്ലാം കളപ്പുരയിൽ കളിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈ തള്ളക്കോഴി തന്റെ വിരിഞ്ഞ കൊച്ചു കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ കൂട്ടി കളപ്പുരയുടെ പിന്നിലേക്ക് പോകുകയും അപ്പോൾ ഈ താറാവിന്റെ കുഞ്ഞിന് വെള്ളത്തിന്റെ മണം കിട്ടുകയും ചെയ്തു. അതിന് കഴിയാവുന്നിടത്തോളം വേഗത്തിൽ അത് വെള്ളത്തിലേക്ക് ഓടിപ്പോയി. എന്തുകൊണ്ടാണ്? ഇതിനു മുമ്പ് ഒരു കുളത്തിൽ ഒരിക്കലും അവൻ പോയിട്ടുണ്ടായിരുന്നില്ല. അത് വെള്ളത്തിലും ഒരിക്കലും പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ തുടക്കം മുതലേ അവനൊരു താറാവായിരുന്നു. അത് സ്വയം മനസ്സിലാക്കുക എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതേ കാര്യം തന്നെയാണ് വിശ്വാസം ചെയ്യുന്നത്. ദൈവത്തെ മുഖാമുഖം കാണുമ്പോൾ അവന്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ടായിട്ട് അവൻ സ്വയമായിട്ട് അത് മനസ്സിലാക്കുന്നു. ആ വിത്ത് അവന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയും അത് ഉയർക്കപ്പെടുകയും ചെയ്യുന്നു. അത് ശരിയാണ്. അങ്ങനെ അവൻ ലൗകിക കാര്യങ്ങളിൽ നിന്നും പറന്നു മാറുന്നു. അതവൻ മരിച്ചതായി തീരുന്നു. ഇതിനു മുമ്പ് ലോകപരമായ കാര്യങ്ങളിൽ അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നു. എന്നാൽ ഒരിക്കൽ ആ യഥാർത്ഥമായ സംഗതി പിടികിട്ടിയപ്പോൾ എന്തോ ഒന്ന് നമ്മെ ഉയർപ്പിച്ചു. ഒരു ചെറിയ വിത്ത് ജീവങ്കിലേക്ക് വരികയും അപ്പോൾ ലോകപരമായ കാര്യങ്ങളെല്ലാം അവിടെ അഴുകിപ്പോവുകയും ചെയ്തു. നമുക്കതിനായി ഇനിയും ആഗ്രഹമേയില്ല. ദൈവത്തിൽ നിന്നും ജനിച്ചവർ ആരും തന്നെ പാപം ചെയ്യുന്നില്ല. ആരാധനക്കാർക്ക് ഒരിക്കൽ മനഃശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ച് പിന്നെ മനോബോധമില്ല. പാപം എന്ന ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിൽ ദൈവത്തിന്റെ ഭാഗമാകുകയും ക്രിസ്തു നിങ്ങളെ വീണ്ടെടുക്കുന്നതിനായി മരിക്കുകയും ചെയ്തു. ഇത് ദൈവത്തിന് വേണ്ടി ആയിരുന്നില്ലെങ്കിൽ നാം എല്ലാവരും കൂടി എന്തായിരുന്നേനെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്നാൽ ദൈവം തന്റെ സമ്പന്നമായ കരുണയിൽ കൂടി ഇന്ന് രാത്രിയിലെ പ്രകാരം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ സമ്പന്നമായ കരുണ നമ്മുടെ മേലായിരുന്നില്ലെങ്കിൽ നാം ഇന്ന് രാത്രിയിൽ എവിടെയായിരുന്നേനെ? ഒരിക്കൽ ലോകം അത്രമാത്രം പാപത്തിലാകുകയും മനുഷ്യൻ അഴിമതിയെ ഭൂമിയിൽ കൊണ്ടുവരാൻ ഇടയാകുകയും ചെയ്തപ്പോൾ താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ദൈവം അനുതപിച്ചു. തലതൊട്ട് കാലുവരെ സകലതും ചീഞ്ഞളിഞ്ഞിരുന്നു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ദൈവം അനുതപിച്ചു. താൻ സൃഷ്ടിച്ച മനുഷ്യനെ താൻ നശിപ്പിക്കും എന്നവൻ പറഞ്ഞു. അവൻ നശിപ്പിക്കും, കാരണം ഒരു കൂട്ടം അഴിമതി മാത്രമല്ലാതെ യാതൊന്നും ശേഷിച്ചിരുന്നില്ല. ആ സമയത്ത് മുഴുവൻ മനുഷ്യവർഗവും തുടച്ചു മാറ്റപ്പെടുമായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നിരപരാധികളെ അപരാധികളോടുകൂടെ നശിച്ചു പോകാൻ ഇടയാക്കിയില്ല. ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായി ആഗ്രഹിച്ചിരുന്നവർക്ക് വേണ്ടി ഒരു വഴി അവൻ നിയോഗിച്ചു കൊടുത്തു. കരുണയെ ആഗ്രഹിച്ചിരുന്നവർക്ക് വേണ്ടി അവൻ കരുണയുടെ വഴിയുണ്ടാക്കുകയും അവർക്കായിട്ട് ഒരു പെട്ടകം തയ്യാറാക്കുകയും ചെയ്തു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ തന്റെ കഴുകന്മാരായ കുഞ്ഞുങ്ങൾക്ക് ചിറക് വെച്ചു കൊടുക്കുകയും അതിനാൽ അവർക്ക് ന്യായവിധിയുടെ മേലെയായിട്ട് പറക്കാനും കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം മുങ്ങിച്ചാകുവാനും ഇടയായില്ല. അങ്ങനെ നോഹയുടെ കാലത്ത് അവൻ രക്ഷയ്ക്കായി ഒരു വഴിയുണ്ടാക്കി. അവൻ കരുണാസമ്പന്നനായിരുന്നതിനാലാണ് അത് നിയോഗിച്ചു കൊടുക്കുവാനിടയാക്കിയത്. എന്നാൽ അവൻ ജനങ്ങൾക്ക് വേണ്ടി ഒരു വഴി നിയോഗിച്ചു കൊടുക്കുകയും അവർ അത് നിഷേധിക്കുകയും ചെയ്തു. അവർ അത് നിഷേധിച്ചിരുന്നതിന്റെ കാരണം എന്താണെന്നാൽ അത് സ്വീകരിക്കാനായി അവിടെ മറ്റ് യാതൊന്നും ഉണ്ടായിരുന്നില്ല. തക്കാരിക്കിഴങ്ങിൽ നിന്നും നിങ്ങൾക്ക് രക്തം കിട്ടുകയില്ല എന്ന് എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്. കാരണം തക്കാരിക്കിഴങ്ങിൽ രക്തമില്ല. അതുകൊണ്ട് ഇത് സ്വീകരിക്കുന്നതിന് വേണ്ടി അവിടെ ജീവന്റെ യാതൊരു രൂപവും ഇല്ലെങ്കിൽ പിന്നെ അത് സ്വീകരിക്കാൻ കഴിയുകയില്ല. ആ കാരണത്താലാണ് പരീശന്മാർ യേശുവിന്റെ നേരെ മുഖത്ത് നോക്കിക്കൊണ്ട് അവനെ ബിയൽസബൂബ് എന്ന് വിളിച്ചത്. കാരണം അവനെ സ്വീകരിക്കാനായിട്ട് അവരുടെ ഉള്ളിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിതാവ് എനിക്ക് തന്നിരിക്കുന്നതൊക്കെയും എന്റെ അടുക്കൽ വരുമെന്ന് അവൻ പറഞ്ഞു. ഏതെങ്കിലും രീതിയിൽ അത് സമ്മാനിക്കപ്പെടും. എരിവിൽ വെച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും കർത്താവിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയും. എന്നാൽ അവർ നേരെ നിങ്ങളുടെ മുഖത്ത് നോക്കി പരിഹസിക്കും. എങ്ങനെയായാലും നാം അത് ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. ദൈവത്തിന് അതിനുവേണ്ടി ഒരു ആകർഷണം നടത്തേണ്ടിയിരിക്കുന്നു. അവിടെ ഒരു ജീവൻ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കൂടാതെ പിതാവ് എനിക്ക് തന്നിട്ടുള്ളതെല്ലാം എന്റെ അടുക്കൽ വരും. വീണ്ടെടുക്കപ്പെടാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് വേണ്ടി അവൻ ഒരു വഴിയൊരുക്കി. സൗഖ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അവൻ ഒരു വഴിയുണ്ടാക്കി. അവനിത് ചെയ്തിരിക്കുന്നതിന്റെ കാരണത്താൽ അവൻ എല്ലായ്പ്പോഴും കരുണാസമ്പന്നനായിരുന്നതുപോലെ അവനെ അത് കരുണാസമ്പന്നനാക്കിയിരിക്കുന്നു. അതിപ്രകാരമായിരിക്കണം. നിങ്ങൾ നിഷേധിച്ചു കളയുകയാണെങ്കിൽ ന്യായവിധി അല്ലാതെ മറ്റു യാതൊന്നും തന്നെ ശേഷിച്ചിട്ടില്ല. കാരണം പാപം ന്യായം വിധിക്കപ്പെട്ടിരിക്കണം. മോശയെപ്പോലെ തനിക്ക് പോകാൻ കഴിയുമെന്ന് ഒരു അനുകരണക്കാരനെ പോലെ ഫറവോനും സമുദ്രത്തിലേക്ക് പോയി. അത് കണ്ടാൽ മോശയും അവന്റെ സേനയും ഫറവോനും അവന്റെ സേനയും രണ്ടും കൂടി സമുദ്രത്തിൽ നശിച്ചു പോകുമെന്ന് തോന്നും. എന്നാൽ എബ്രായ മക്കൾക്ക് വേണ്ടി കരുണാസമ്പന്നനായ ദൈവം രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടാക്കി. അതെന്തുകൊണ്ടാണ്? കാരണം അവർ അവരുടെ ജോലിയിലായിരുന്നു. അത് വചനത്തെ അവർ പിന്തുടരുക എന്നായിരുന്നു. ഇപ്പോൾ കരുണ പ്രാപിക്കുന്നതിനുള്ള ഒരേയൊരു വഴി എന്നത് അവൻ നമുക്ക് പാലിക്കാനായി തന്നിട്ടുള്ള കൽപ്പനകളെ പിന്തുടരുക എന്നത് മാത്രമാണ്. ആ ഒരൊറ്റ രീതിയിൽ മാത്രമാണ് അവന് കരുണയെ കാണിക്കാൻ കഴിയുന്നത്. അത് അവൻ നമ്മോട് ചെയ്യാനായിട്ട് പറയുന്ന കാര്യങ്ങളെ നാം പിന്തുടരുമ്പോഴാണ്. ഞാൻ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളെയാണ് ഈ കാലത്ത് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ശുശ്രൂഷകനുമായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചെറിയ വാദപ്രതിവാദം ഉണ്ടായതുപോലെയാണ്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒന്നോ രണ്ടോ രാത്രികൾക്ക് മുമ്പ് പറഞ്ഞതായിട്ട് വിചാരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ ഈ കാലഘട്ടത്തിലേക്ക് കുത്തിക്കയറ്റുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം അപ്പോസ്തലന്മാരോടുകൂടി കഴിഞ്ഞുപോയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ശരി, നിങ്ങൾ തിരുവെടുത്ത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. വെളിപാട് 22:18 പറയുന്നു, ആരെങ്കിലും ഇതിൽ നിന്നും ഒരു വാക്ക് എടുത്തു മാറ്റിയാലോ അല്ലെങ്കിൽ ഒരു വാക്ക് ഇതിനോട് ചേർത്താലോ അത് രണ്ട് വാക്കുകൾ എന്നല്ല ഒരു വാക്കാണ്. ഒരു വാക്കെടുത്ത് മാറ്റാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം എവിടെയാണ് കൊടുത്തതെന്നും അപ്പോസ്തലന്മാരുടെ അനുഗ്രഹങ്ങൾ സഭയ്ക്ക് കൊടുത്തതും എവിടെയാണ് എന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. ദൈവത സഭയിൽ നിന്നും എടുത്തു മാറ്റിയത് എവിടെയാണ് എന്ന് വചനത്തിൽ നിന്നും നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല, അത് തിരുവചനത്തിലില്ല. ഓർക്കുക, പെന്തക്കോസ്റ്റ് ദിവസം പത്രോസ് ആയിരുന്നു അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിന്റെ പരിചയപ്പെടുത്തലുകാരൻ. അവൻ അവരോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ എല്ലാവർക്കുമുള്ളതല്ലോ എന്നവൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സഭാ സംഘടനയായ കോഴിയുടെ കൊക്കൽ കേട്ടുകൊണ്ട് അവിടെ തന്നെ ലോകകാര്യങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പം അവിടെയുണ്ട് എന്നുള്ളതിനെ അത് കാണിക്കുന്നു. കാരണം എന്താണെന്നാൽ അത് വചനമാകുന്നു. ആഗ്രഹിക്കുന്ന ഏവനും കടന്നു വരാം. അങ്ങനെ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വരണം. നിങ്ങൾക്കൊരാഗ്രഹമില്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു ദുഃഖകരമായ അവസ്ഥയിലാണ്. എന്നാൽ നിങ്ങൾക്ക് കടന്നു വരാനായിട്ട് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ വന്ന് ദൈവത്തിന്റെ പദ്ധതിയെ പിന്തുടർന്നുകൊള്ളുക. അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നിവൃത്തിയാക്കുവാൻ അവൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഒരിക്കൽ ഞാൻ യൗവനക്കാരനായിരുന്നു, ഇന്ന് ഞാൻ വൃദ്ധനായിരിക്കുന്നു. അവൻ ഒരിക്കലും തന്റെ വചനത്തിൽ പരാജയപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ പരാജയപ്പെടുന്ന കാര്യം ഒഴിച്ച് അവൻ എന്തും ചെയ്യാൻ കഴിയും. അവന് പരാജയപ്പെടാൻ കഴിയുകയില്ല. ദൈവത്തിന് അത് കഴിയുകയില്ല. ദൈവത്തിന് പരാജയപ്പെട്ടിട്ട് പിന്നെ ദൈവമായിട്ട് ശേഷിക്കാൻ കഴിയുകയില്ല. അവനത് ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട്. ഫറവോന്റെ സേന അനുകരണം നടത്താൻ ശ്രമിച്ചു. കാരണം അവർ വിളിക്കപ്പെട്ടിരുന്നില്ല. കൂടാതെ ഇത് സ്വീകരിക്കാനായുള്ള ആജീവൻ അവരിലില്ലായിരുന്നു. ഫറവോന് ദൈവം വാഗ്ദത്തം കൊടുത്തിരുന്നില്ല. വാഗ്ദത്ത ദേശത്തേക്കുള്ള വാഗ്ദത്തവും ദൈവം കൊടുത്തിരുന്നില്ല. ഒരനുകരണം ചെയ്യുന്നവൻ ഒരു യഥാർത്ഥ വിശ്വാസിയെ അനുകരണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ പരിഹസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ മതസമ്പ്രദായങ്ങൾക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം അത് തന്നെയാണ്. വളരെയധികം ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുകരണം ചെയ്യാൻ ശ്രമിക്കുന്നു. സ്നാനത്തെയും വളരെയധികം ജനങ്ങൾ അനുകരണം ചെയ്യാൻ ശ്രമിക്കുന്നു. വളരെയധികം ജനങ്ങൾ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ഇത് വിശ്വാസികൾക്ക് വേണ്ടിയാണ്, അവർക്ക് വേണ്ടി മാത്രമാണ്. തന്റെ മക്കൾ നശിക്കാതിരിക്കുന്നതിനായിട്ട് ദൈവം കരുണാസമ്പന്നമായ ഒരു വഴിയുണ്ടാക്കി. അവർക്ക് വേണ്ടി അവൻ ഒരു വഴിയുണ്ടാക്കി. അങ്ങനെ ഫറവോൻ അവരെ പിന്തുടരാൻ ശ്രമിക്കുകയും മോശയും അവന്റെ കൂട്ടത്തെ രക്ഷിച്ചാതെ വെള്ളം തന്നെ അവനെ മുക്കിക്കളയുകയും ചെയ്തു. മോശ മുങ്ങിയില്ല. കാരണം ദൈവം അവരോട് കരുണാസമ്പന്നനായിരുന്നു. അവർ ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ടതായ വഴിയെ പിന്തുടരുകയായിരുന്നു. ആമേൻ. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കാത്തവരും പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിൽ വിശ്വസിക്കാത്തവരും ദൈവത്തിൽ നിന്നും എങ്ങനെയാണ് എന്തെങ്കിലും സ്വീകരിക്കുന്നത്? അവനെ പിന്തുടരുന്നതായ ജനങ്ങളോട് അവൻ കരുണാസമ്പന്നനാകുന്നു. അതൊരു മതവിശ്വാസത്തെ അല്ല, എന്നാൽ ദൈവത്തെയാകുന്നു. ദൈവം വചനമാകുന്നു. അത് ജഡമായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. അതിനാൽ ദൈവത്തിന്റെ മറ്റുള്ള ഗുണങ്ങളെ അവനെ കൊണ്ടുവരാൻ കഴിയുമായിരിക്കുന്നു. ദൈവത്തിന്റെ ശരീരമായ യേശു ഒരു ഗുണമായിരുന്നു. അവന്റെ പിൻഭാഗം കടന്നു പോകുന്നത് അവൻ കണ്ടിരുന്നു. അവന്റെ മുഖത്തെ ആരും കണ്ടില്ല. എന്നാൽ ഇപ്പോൾ നാം അവനെ കാണുകയും അവനെ തൊടുകയും അവനെ ബലിയായിട്ട് കാണുകയും ചെയ്യുന്നു. അവൻ ദൈവത്തിന്റെ വിശേഷ ഗുണമായ വചനം വെളിപ്പെടുത്തപ്പെട്ട് കാഴ്ചയിലായിരുന്നു. അതായിരുന്നു അവൻ. അങ്ങനെ ഏതൊരു വിശ്വാസിയും ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ അവൻ ദൈവത്തിന്റെ വചനത്തിന്റെ സ്വഭാവമായി തീരുന്നു. ആ കാലത്തേക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പെടലായി തീരുന്നു. മനസ്സിലായില്ലേ? അത് ശരിയാണ്. കരുണാസമ്പന്നനായ ദൈവം ഒരു സാക്ഷ്യത്തെ കൂടാതെ നമ്മെ ഒരിക്കലും വിട്ടുകളഞ്ഞിട്ടില്ല. അവൻ കരുണാസമ്പന്നനാകുന്നു.
God was so merciful to Moses out there in that
ചെങ്കടലിൽ വെച്ച് ദൈവം മോശയോട് അത്രമാത്രം കരുണാസമ്പന്നനായിരുന്നു എന്ന് നാം കാണുന്നു. അതിനുശേഷം പുറപ്പാട് 19:4 നിങ്ങളെ കഴുകന്മാരുടെ ചെറുകന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. കഴുകന്മാരുടെ ചെറുകന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ സമുദ്രത്തിന്റെ മധ്യത്തിൽ അവനെ അനുകരണം ചെയ്തുകൊണ്ട് വേറൊരു മനുഷ്യനും ഉണ്ടായിരുന്നു. എന്നാൽ എന്ത് പറ്റി? അവനവരെ കഴുകന്മാരുടെ ചിറകന്മേൽ വഹിച്ചുകൊണ്ടുപോയി. ദൈവം എല്ലായ്പ്പോഴും തന്റെ പ്രവാചകന്മാരെ കഴുകന്മാരോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. എന്തായിരുന്നു അത്? മോശ അവന്റെ ദൂതനായിരുന്നു. അവർ മോശയെ പിന്തുടർന്നിരുന്നു. അവരെ വഹിച്ചുകൊണ്ടുപോയ കഴുകന്റെ ചിറകൾ അതായിരുന്നു. കാരണം അവൻ ദൈവത്തിന്റെ സന്ദേശമായിരുന്നു വഹിച്ചിരുന്നത്. ജനങ്ങൾ അത് പിന്തുടർന്നു. അവർ മോശയെ അവന്റെ വിടുതലിന്റെ സന്ദേശത്തോടുകൂടി പിന്തുടർന്നിരുന്നത് അവർ ദൈവത്തെ പിന്തുടർന്നിരുന്നത് പോലെ തന്നെയായിരുന്നു. വിശ്വസിക്കാത്തവരോടൊപ്പം അവർ നശിക്കപ്പെട്ടില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. കാരണം ദൈവം അവരോട് കരുണാസമ്പന്നനായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ അവന്റെ കൽപ്പനകളെ അനുഗമിച്ചിരുന്നു. അവന്റെ കൽപ്പനകളെ പിന്തുടരാൻ ദൈവം നമ്മോടും ആഗ്രഹിക്കുന്നു. ഇതേ കാര്യം തന്നെ കോരയെക്കുറിച്ചും ദാതാനെക്കുറിച്ചും അവരോടുകൂടെ ഒരുമിച്ചുകൂടി അവിശ്വാസികളായ ജനങ്ങളെക്കുറിച്ചും നമുക്ക് പറയാൻ കഴിയും. അവരും അനുകരിക്കാൻ ശ്രമിച്ചിരുന്നു. ദൈവത്തിന്റെ പദ്ധതിയുടെ മേൽ എന്തോ അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിച്ചു. ഒറ്റ മനുഷ്യന്റെ പദ്ധതി അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർക്ക് മറ്റെന്തോ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. കോറ പറഞ്ഞു, മോശയെ നിന്നേക്കാളും കൂടുതൽ വിശുദ്ധരായവർ ഇവിടെയുണ്ട്. കടൽപ്പുറത്ത് ഒരൊറ്റ ചരൽക്കല്ലേ ഉള്ളൂ എന്ന പോലെ നീ പ്രവർത്തിക്കുന്നു. നിനക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇനിയും കൂടുതൽ പേരുണ്ട്. ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകേണ്ടതിന്റെ ചുമതല തന്റെ മേലാകുന്നുവെന്ന് മോശ അറിഞ്ഞിരുന്നു. കാരണം വാഗ്ദത്തം അവനോടാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് അവരെ അവന് വാഗ്ദത്ത ദേശത്തേക്ക് വഹിച്ചു കൊണ്ടുപോകേണ്ടിയിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് ഇവിടെയായിട്ട് ദൈവത്തിന്റെ വചനത്തെ വെളിപ്പെടുത്തി കാണിക്കുന്നു. ആ കഴുകന്റെ ചിറകന്മേലാണ് നാം പറക്കേണ്ടിയതിന് കടപ്പെട്ടിരിക്കുന്നത്. അത് മനുഷ്യനിർമ്മിതമായ എന്തെങ്കിലും വേദശാസ്ത്രമല്ല. എന്നാൽ വാഗ്ദത്ത ദേശത്തേക്ക് നമുക്ക് കഴുകന്റെ ചിറകന്മേൽ പറക്കേണ്ടിയിരിക്കുന്നു. ഈ കഴുകനെ അനുകരിച്ചു കളയാമെന്ന് വിചാരിച്ചുകൊണ്ട് കോര ഒരു കൂട്ടം കോഴിക്കുഞ്ഞുങ്ങളെ അവിടെ കൂട്ടുകയായിരുന്നു. അങ്ങനെ അവർ ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, അവരുടെ ഇടയിൽ നിന്ന് മാറി നിൽക്കുവീൻ. അങ്ങനെ ഭൂമി അവരെ വിഴുങ്ങിക്കളഞ്ഞു. മുഴുവൻ കാര്യങ്ങളെയും മുഴുവൻ സൃഷ്ടിയെയും അവന് വിഴുങ്ങിക്കളയാമായിരുന്നു. എന്നാൽ കരുണാമയനായ ദൈവം അവന്റെ വചനത്തെ പിന്തുടരാൻ ശ്രമിക്കുന്നവരോട് കരുണ കാണിച്ചു. ദൈവം എല്ലായ്പ്പോഴും കരുണാസമ്പന്നനാകുന്നു. വളരെയധികം പേർ മോശയുടെ പക്ഷത്തേക്ക് വരികയും ബാക്കിയുള്ള അവിശ്വാസികളായവരെ ഭൂമി വിഴുങ്ങിക്കളയുകയും ചെയ്തു. അവിശ്വാസി എല്ലായ്പ്പോഴും നശിച്ചു പോകുന്നു. വിശ്വസിക്കാതിരുന്നവർ, അതായത് അവർ പുറത്ത് കടന്നുവന്ന് കുറച്ചു ദൂരം നടന്നിരുന്നു എന്നാൽ തന്നെയും, യേശു പറഞ്ഞു, അവരെല്ലാം മരിച്ചുവല്ലോ. മരിക്കുക എന്ന് വെച്ചാൽ ഉന്മൂലനം ചെയ്യുക എന്നാണ്. അവർ മരിച്ചുപോയി. അവരെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. അവർ പുറത്ത് കടന്നു വരികയും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുകയും ദൈവത്തിന്റെ ശക്തിയേറിയ കരങ്ങൾ കാണുകയും മനാസ്വദിക്കുകയും ചെയ്തു. എന്നിട്ട് വചനത്തിന് വിപരീതമായ ഉപദേശങ്ങളാൽ ദൈവത്തിന്റെ വഴിയെ വൈകൃതമാക്കിയ ബിലയാം എന്ന ഒരു മനുഷ്യന് അവർ പോയി ചെവി കൊടുത്തു. നാം എല്ലാം സഹോദരന്മാരാണെന്നും അതുകൊണ്ട് നമുക്കെല്ലാം ഒരുമിച്ചുകൂടാമെന്നും അവൻ പഠിപ്പിച്ചു. അതിന്ന് ഉയർന്നു വരുന്ന മറ്റൊരു ബിലയാമിന്റെ സമ്പ്രദായമാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ചുകൂടാം. അത് പ്രാവർത്തികമാകുകയില്ല. നമുക്ക് യഹോവയായ കഴുകനോടൊപ്പം നടക്കാം. നിങ്ങൾ കഴുകന്റെ കുഞ്ഞുങ്ങളാകുന്നു. ആ മുഴുവൻ കൂട്ടത്തിൽ നിന്നും 3 പേരാണ് രക്ഷിക്കപ്പെട്ടത്. മോശയും കാലവും യോശുവായുമായിരുന്നു. ബാക്കിയുള്ളവർ മരുഭൂമിയിൽ വെച്ച് തന്നെ നശിച്ചുപോയി. വിശുദ്ധ യോഹന്നാന്റെ 6-ാം അധ്യായത്തിൽ യേശു അപ്രകാരം പറഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള അവിശ്വാസികളോടൊപ്പം കരുണാസമ്പന്നനായ ദൈവം അവരെ നശിക്കാനിടയാക്കിയില്ല. അവരെല്ലാം മരുഭൂമിയിൽ വെച്ച് തന്നെ നശിച്ചു പോയിരുന്നു. ദൈവം മോശയെയും വിശ്വാസികളായ കഴുകന്മാരെയും രക്ഷിച്ചു. കാരണം അവന്റെ വചനത്തോട് അവർക്ക് ആദരവുണ്ടായിരുന്നു. സ്നേഹിത, ദൈവത്തിന്റെ ആനുകൂല്യം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നതിനുള്ള ഏക വഴി അതാകുന്നു. ദൈവം കരുണാസമ്പന്നനാകുന്നു. എന്നാൽ അവൻ കൽപ്പിച്ചിരിക്കുന്നതായ കാര്യങ്ങളെ നമുക്ക് ആദരിക്കേണ്ടിയിരിക്കുന്നു. മറ്റാരെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുകയില്ല. ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരെന്നേ വരൂ എന്നവൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്ന് പല സ്ഥലങ്ങളിലും നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഒരു സഭയിൽ ചേരുക, ഒരു മതവിശ്വാസം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒന്നാണ് എല്ലാമായിട്ടും നിങ്ങൾക്ക് ചെയ്തിരിക്കേണ്ടത് എന്നാണ്. അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൊരു പുസ്തകത്തിൽ ഇടുകയോ തളിക്കുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ സ്നാനപ്പെടുകയോ, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് എല്ലാമായിട്ടും ചെയ്യാനുള്ളത്. എന്നാൽ അത് തെറ്റാണ്. ദൈവത്തിന്റെ കഴുകനായിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ദിവസം തോറും വചനത്തെ പിന്തുടരേണ്ടിയിരിക്കുന്നു. തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വചനത്തിൽ നിന്നും ഭക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈ സമയത്തിന് ശേഷം അവർ വീണ്ടും പിരിമുറുക്കുന്നതായി നാം കാണുന്നു. ദൈവം അവരോട് കരുണ കാണിച്ചതിന് ശേഷവും വിശ്വാസത്തിൽ ക്ഷീണിച്ചുപോയി. അവർ ദൈവത്തോട് പിരിമുറുക്കുകയും അങ്ങനെ അവർ ചെയ്തപ്പോൾ അവർ പാമ്പ് കടിക്കപ്പെട്ട് മരിക്കാനിടയായതായി നാം കാണുന്നു. അവർ അത് അർഹിച്ചിരുന്നു, തീർച്ചയായും അവർ അത് ചെയ്തിരുന്നു. ദൈവത്തിന്റെ വചനത്തെ തെറ്റിച്ചുകൊണ്ട് അവർ ചെയ്തതുപോലെ തന്നെ ചെയ്യുന്ന ഏതൊരുവനും മരിക്കാൻ അർഹതപ്പെടുന്നു. അവരിൽ ഓരോരുത്തരും മരുഭൂമിയിൽ മരിക്കാൻ അർഹതപ്പെട്ടിരുന്നു. എന്നാൽ അവർ അത്രമാത്രം സുഖമില്ലാതെ ആയിട്ട് ഡോക്ടർ മോശയ്ക്കോ മറ്റാർക്കെങ്കിലും തന്നെ യാതൊന്നും ചെയ്യാൻ കഴിയാതെ അവർ ആയിരത്തോളമായിട്ട് മരിക്കുകയായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി രക്ഷപ്പെടാൻ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തു. അതിന് മറമരുന്നായിട്ട് അവനൊരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി വെച്ചു. ദൈവം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു വഴി ഉണ്ടാക്കുന്നതിൽ കൂടെ തന്റെ വിശ്വസിക്കുന്നവരായ കുഞ്ഞുങ്ങൾക്ക് സുഖം പ്രാപിക്കാൻ കഴിഞ്ഞു. തെറ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങളിലും ദൈവം താല്പര്യമുള്ളവനാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ വഴിയിലെല്ലാം ദൈവം നിങ്ങളിൽ താല്പര്യമുള്ളവനാകുന്നു. നിങ്ങൾ അവന്റെ മക്കളും അവൻ കരുണാസമ്പന്നനുമാകുന്നു. അവൻ നിങ്ങൾക്കായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പാപത്തിന്റെ ന്യായവിധി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ പ്രതിനിധീകരിക്കുന്നതായ പിത്തള സർപ്പത്തെ ദൈവം അവർക്കൊരു പ്രായച്ചിത്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും അതേ കാര്യത്തെ തന്നെ എടുത്തുകൊണ്ട് അവർ പിന്നെ പാപം ചെയ്യുകയും ചെയ്തു. ആ ദാനത്തെ അവർ ദൈവത്തെ പോലെ പൂജിക്കുകയും വീണ്ടും പാപം ചെയ്യുകയും ചെയ്തു. ദൈവം തന്റെ മഹത്വം മറ്റൊരുത്തിനും കൊടുക്കുകയില്ല. ആ കാരണത്താൽ നമുക്ക് രണ്ടും മൂന്നും നാലും ദൈവങ്ങൾ ഉണ്ടായിരിക്കാൻ കഴിയുകയില്ല. ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ. അവൻ തന്റെ മഹത്വത്തെ മറ്റെന്തിനെങ്കിലും കൊടുക്കുന്നില്ല. അവൻ ഏകനായ ദൈവമാകുന്നു. അതിനാൽ ജാതികൾക്ക് വളരെയധികം ദൈവങ്ങളുണ്ട്. നമുക്കൊരു ദൈവമേ ഉള്ളൂ. അവൻ തന്റെ മഹത്വം മറ്റാർക്കും കൊടുക്കുകയില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തന്റെ മുമ്പിൽ ഒരു വിഗ്രഹമായിട്ട് അനുവദിക്കുകയുമില്ല. അവൻ ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രായച്ചിത്തമുണ്ടാക്കിയെന്നിരിക്കലും അത് ദൈവത്തിന്റെ വചനമായിരുന്നു, അത് ശരിയായിരുന്നു. എന്നാൽ അവർ അതിനെ ദൈവത്തെ പോലെ പൂജിക്കാൻ തുടങ്ങിയപ്പോൾ അവർ കുഴപ്പത്തിലായി. അതേ കാര്യം തന്നെയാണ് നമ്മുടെ സഭകൾക്ക് പറ്റിയിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം മാർട്ടിൻ ലൂഥറേയും ജോൺ വെസ്ലിയേയും പെന്തക്കോസ്ത് ദൂതനെയും നമുക്ക് വേണ്ടി അയച്ചു. എന്നാൽ നാം അതിനോട് എന്ത് ചെയ്തിരിക്കുന്നു? അവർ പിത്തള സർപ്പത്തോട് ചെയ്ത് അതേപോലെ തന്നെ ഞാൻ ഇതിലെ അംഗമാകുന്നു, ഞാൻ അതിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ വിഗ്രഹാരാധനയാക്കിയിരിക്കുന്നു. വചനത്തിന്റെ യഥാർത്ഥമായ ഭക്തിയോടുകൂടി ആരാധനയുമായിട്ട് ആത്മാർത്ഥമായി സംബന്ധമില്ലാതെ നിങ്ങൾ എന്തിലോ ഉൾപ്പെട്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? പ്രവാചകൻ അതിഗ്രഹത്തെ എടുത്ത് നശിപ്പിച്ചു കളഞ്ഞുവെന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു മതവിശ്വാസമുള്ളോ അല്ലെങ്കിൽ ഒരു സഭാസംഘടനയിലുള്ളോ അംഗമാക്കിക്കൊണ്ട് അവർ സ്വർഗത്തിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുന്നതായി സഭാസംഘടനകളുടെ വിഗ്രഹത്തെ തകർത്ത് കളയുന്നതിനായി ഇന്ന് നമുക്കൊരു പ്രവാചകനെയാണ് ഈ രംഗത്ത് ആവശ്യമായിരിക്കുന്നത്. അത് നശിപ്പിക്കുകയും കത്തിച്ചു കളയുകയും വലിച്ചെറിയുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. ദൈവം കരുണയാൽ നിറഞ്ഞിരിക്കുന്നു. അവൻ കരുണാസമ്പന്നനാണ്. നാം എല്ലാവരും അന്ധകാരത്തിന്റെ ആ താറമാറിലായിരുന്നപ്പോൾ കരുണാസമ്പന്നനായ ദൈവം തന്റെ യഥാർത്ഥമായ പരിശുദ്ധാത്മാവിനെ തന്റെ സ്വന്തമായ വ്യാഖ്യാനത്തോടുകൂടി ഓരോ രാത്രിയിലും ഈ കെട്ടിടത്തിലേക്ക് അയച്ചു. ദൈവം കരുണാസമ്പന്നനാകുന്നു. അങ്ങനെ നാം അവനെ കണ്ടുപിടിക്കുന്നത് എത്ര അത്ഭുതകരമാകുന്നു. അതെ ശ്രീമാൻ, എല്ലാമായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവർ വിചാരിച്ചത് ഈ പാമ്പിന്റെ അടുക്കിലേക്ക് പോവുക എന്നതായിരുന്നു. അല്ലെങ്കിൽ ദൈവമുണ്ടാക്കിയതായി ചെറിയ സംഗതിയെ മോശ അവിടെ ഒരു കമ്പിൽ തൂക്കിയിട്ടിരുന്നു. യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ തന്നെ അവർക്ക് സുഖപ്പെടാൻ കഴിഞ്ഞിരുന്നു. അവർ അവിടെ നിന്നുകൊണ്ട് അതിനെ നോക്കുക മാത്രം ചെയ്തു. അങ്ങനെ അവർ അതിനെ പൂജിക്കാൻ തുടങ്ങുകയും ദൈവം ഒരു പ്രവാചകനെ അയച്ചിട്ട് അത് നശിപ്പിച്ചു കളയുകയും ചെയ്തു. മരുഭൂമിയിൽ വെച്ച ആ സർപ്പത്തെ നോക്കുവാൻ നിഷേധിച്ചവരെല്ലാം നശിച്ചുപോയി. ദൈവം ഒരു വഴി ഉണ്ടാക്കി തരികയും എന്നാൽ നിങ്ങളത് നോക്കുന്നതിനെ നിരസിക്കുകയും നിങ്ങൾ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ പിടിച്ചുകൊണ്ട് തിരുവചനത്തിൽ നിന്നും അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് നോക്കുന്നതിനെ നിരസിച്ചുകൊണ്ട് ദൈവവിനും അപ്പുറത്തായിരിക്കുന്നു. അത് നോക്കുന്നതിനെ നിരസിച്ചവരെല്ലാം നശിച്ചുപോയി. ദൈവം മാറ്റമില്ലാത്തവനായ ദൈവമാകുന്നു. അത് നോക്കുന്നതിനെ നിരസിച്ചവരെല്ലാം നശിച്ചുപോയി. അതേ കാര്യം തന്നെയാണ് ഇന്നും. അവർ എല്ലായ്പ്പോഴും ചെയ്തിരുന്നത് പോലെ തന്നെ അതിൽ നിന്നും ഒരു വിഗ്രഹമുണ്ടാക്കിയിട്ട് ജനങ്ങൾ പിന്നെയും പാപം ചെയ്തു. യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ തന്നെ രോഗശാന്തി പ്രാപിക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് നാം ആയിരിക്കുന്നത് പോലെ തന്നെ അവരും എന്തിലോ ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ നാം അതിന്റെ വ്യത്യാസത്തെ കാണുന്നു. ആ സമയത്തേക്ക് അതൊരു നല്ല പ്രായച്ചിത്തവും നല്ല അടയാളവുമായിരുന്നു. ആ സമയത്ത് അത് കൊള്ളാമായിരുന്നു. എന്നാൽ അത് ആ സമയത്ത് അവരുടെ യാത്രയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ആ യാത്രയ്ക്ക് വേണ്ടി മാത്രമാണ് അത് പ്രാവർത്തികമാകുന്നത്. മാർട്ടിൻ ലൂഥർ കൊണ്ടുവന്നതായ നീതീകരണത്തിന്റെ സന്ദേശം ലൂഥറിന്റെ കാലഘട്ടത്തേക്ക് കൊള്ളാമായിരുന്നു. അത്രയുമാണത് ചെയ്തത്. ശുദ്ധീകരണം വെസ്ലിയുടെ കാലഘട്ടത്തിലേക്ക് കൊള്ളാമായിരുന്നു. അതിനെ സംബന്ധിച്ച് അത്രയുമായിരുന്നു. അതിനുശേഷം നാം പെന്തക്കോസ്റ്റ് കാലഘട്ടത്തിലേക്ക് കടന്നുവരുന്നു. വരങ്ങളുടെ യഥാസ്ഥാനത്തേക്കൾ ഒരു വളരെ നല്ല കാര്യം തന്നെയാണ്. ആ കാലഘട്ടത്തിലേക്ക് അത് കൊള്ളാമായിരുന്നു. എന്നാൽ നാം അതിനും അപ്പുറത്തേക്ക് പോകുന്നു. ഒരു ലോകമുണ്ടെന്ന് തീർച്ചയായിരിക്കുന്നത് പോലെ നാം അതിനും അപ്പുറത്താകുന്നു. ഈ കാര്യത്തിനും അപ്പുറത്ത് നമുക്കാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. കാരണം ഇതിനു മുമ്പ് അവർ ചെയ്തതുപോലെ തന്നെ അതിൽ നിന്നും ഒരു വിഗ്രഹത്തെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ ഇതിന്റെ ഈ ക്രമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു, ഞാൻ ഇതിന്റെ ആ ക്രമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. തന്റെ പൂർണ്ണ വചനത്തെ ഉറപ്പിക്കുന്നതിനായിട്ടും ഈ കാര്യങ്ങളെല്ലാം തകർക്കുകയും ഇതിനെ തുണ്ടം തുണ്ടമായി വലിച്ചു കയറി കളയുകയും ചെയ്യുന്നതിനായിട്ട് ദൈവം ആരെങ്കിലും അയക്കും. ശ്രദ്ധിക്കുക, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ അത് സത്യമാണെന്ന് നാം കാണുന്നു. ദൈവം കരുണാസമ്പന്നനാകുന്നു. അങ്ങനെ പ്രവാചകൻ അതിനെ നശിപ്പിച്ചപ്പോൾ അത് പ്രായച്ചിത്തത്തിന്റെയും രോഗശാന്തിയുടെയും യാതൊരു അടയാളവുമില്ലാതെ അവർക്കതാക്കി തീർത്തു. കാരണം അവരുടെ വിഗ്രഹം നശിക്കപ്പെട്ടിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം അവർക്ക് വേറൊന്നുണ്ടാക്കി കൊടുത്തു. അവനതിനെന്താണ് ചെയ്തത്? അവൻ ദേവാലയത്തിലെ കുളത്തിലുള്ള വെള്ളം ഇളക്കിയിരുന്നു. ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വളരെ പേർ വന്ന് സുഖപ്പെട്ടു. യേശു ഈ കുളത്തിന്റെ അടുക്കിലേക്ക് വരികയും വളരെ വർഷങ്ങളായി വെള്ളം കലങ്ങുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കിടക്കുന്നതും കണ്ടു. നോക്കൂ, ദൈവം കരുണാസമ്പന്നനാകുന്നു. അവരതിനെ വിഗ്രഹമാക്കി തീർത്തിരുന്നുവെങ്കിലും പ്രവാചകൻ അത് വലിച്ചു കീറി കളയേണ്ടി വന്നിട്ടും ദൈവം അവർക്ക് വേറൊരു വഴിയുണ്ടാക്കി കൊടുത്തു. കാരണം അവൻ കരുണാസമ്പന്നനായിരുന്നു. അവർ സുഖപ്പെടുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അവരുടെ രോഗശാന്തിക്ക് വേണ്ടി അവൻ ഒരു വഴിയുണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഇപ്പോൾ അത് തുടരുകയും ലോകം കൂടുതൽ പാപഭരിതമാകുകയും എപ്പോഴും കൂടുതൽ പാപഭരിതമാകുകയും ചെയ്തു. അവസാനം ലോകം അത്രമാത്രം പാപഭരിതമായിട്ട് ദൈവത്തിനത് നശിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് എന്നവൻ മലാഖിയുടെ 4-ാം അധ്യായത്തിൽ പറയുന്നു. അവനത് ചെയ്യാൻ കഴിയുമായിരുന്നു. വെറും ഒരു ചോദ്യമാണത്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം ഒരു രക്ഷിതാവായിട്ട് യേശു ക്രിസ്തുവിനെ അയച്ചു. യേശുവിനെ രക്ഷിതാവും രോഗശാന്തിക്കാരനും രണ്ടുമായിട്ട് അയച്ചു. മോശം മരുഭൂമിയിൽ വെച്ച് പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ അതേ ഉദ്ദേശത്തിനു വേണ്ടി മനുഷ്യപുത്രനും ഉയർത്തപ്പെട്ടിരിക്കണം എന്നവൻ പറഞ്ഞു. അവൻ പ്രായച്ചിത്തമാകുന്നു. നമുക്ക് അവകാശപ്പെടാനായിട്ട് മറ്റു യാതൊന്നുമില്ല. എന്നാൽ ഈ പ്രായച്ചിത്തം മാത്രമാണ്. യേശു തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയത് എന്താണോ അതിന്മേലാണ് നമുക്ക് അവകാശമുള്ളത്. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതാണ് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നത്. കാരണം നമുക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതും നമ്മുടെ സ്ഥാനത്ത് എടുക്കുന്നതുമായ പ്രായശ്ചിത്തം അതാകുന്നു. ദൈവം കരുണാസമ്പന്നനാകുന്നു. ഇതൊരു നിത്യമായ പ്രായശ്ചിത്തമാകേണ്ടിയിരിക്കുന്നു. കാരണം അവൻ സ്വയമാണ് വന്നിരിക്കുന്നത്. ഒരു പാപഭരിതമായ ശരീരത്തിന്റെ രൂപത്തിൽ ഒരു നിത്യമായ പ്രായച്ചിത്തമുണ്ടാക്കുന്നതിനായിട്ട് ദൈവം സ്വയമായിട്ട് ഇറങ്ങി വന്നു. അങ്ങനെ ജഡത്തിൽ കഷ്ടമനുഭവിക്കുകയും പ്രായച്ചിത്തമുണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ തിരികെ വന്നിട്ട് ആ പ്രായച്ചിത്തത്തെ ഉറപ്പിക്കുകയും ചെയ്തു. അവിടെ ഏതാ പിത്തള സർപ്പത്തിനോ വെള്ളം കലങ്ങുന്നതിനോ അത് ചെയ്യാൻ കഴിയുകയില്ല. ഇതെല്ലാം ആ സമ്പൂർണമായ പ്രായച്ചിത്തത്തെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ്. കരുണാസമ്പന്നനായ ദൈവം ഇത് ചെയ്തിരിക്കുന്നു. നാം ജീവിക്കുന്നതായ ഈ കാലത്ത് നാം സഭാ കാലഘട്ടങ്ങളിൽ കൂടി കടന്നു വരികയും അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വേദശാസ്ത്ര പണ്ഡിതന്മാർ അതിൽ നിന്നും ദൂരത്തായി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവർ ഈ കാര്യങ്ങളെ കഴിഞ്ഞുപോയതായിട്ടും അല്ലെങ്കിൽ വേറെ ഏതോ സമയത്തേക്കാണെന്നും അല്ലെങ്കിൽ വേറെ ഏതോ കാലഘട്ടത്തിലേക്കും പിൻകാലങ്ങളിലേക്കുമുള്ളതായിട്ട് വിശദീകരിക്കുന്നു. കൂടാതെ ദൈവിക രോഗശാന്തി തീർന്നു പോയിരിക്കുകയും കഷ്ടിച്ച് തന്നെ ആരെങ്കിലും അത് വിശ്വസിക്കുന്നതായും കാണപ്പെടുന്നു. അവർ അതിനെ പരിഹസിക്കുന്നു. അധിക നാളായിട്ടില്ല, ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ അവർ അതിനെ പരിഹസിക്കുന്നു. പെന്തക്കോസ്തുകാർ പ്രാവർത്തികമായിട്ടും അതിൽ നിന്ന് മാറിയിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ അവർ അത് തുടങ്ങിയിരുന്നു. എന്നാൽ അവർ അതിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് അവർ അത് ചെയ്തതെന്ന് നോക്കുക. ഇന്ന് അവർ സഭാ സംഘടനകളിൽ ആവേശഭരിതരായിട്ട് അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേക മതവിശ്വാസങ്ങളെ മറ്റും ഉണ്ടാക്കാനായി ഓടി നടക്കുന്നു. വെളിച്ചം കടന്നു വന്നിരിക്കുകയും ആ വെളിച്ചത്തെ സ്വീകരിക്കുന്നതിന് പകരം ഒഴിവാക്കുന്നു. അങ്ങനെ അവർ സംഘടിക്കുകയും അവർക്ക് വേണ്ടി തന്നെ സ്വയം മതവിശ്വാസങ്ങളും സ്വയം ഒരു ഉപദേശവും ഉണ്ടാക്കിയിട്ട് ആ ഉപദേശത്തിൽ തന്നെ നിൽക്കുന്നു. അതിനുശേഷം അവർ അത്രമാത്രം അതിലേക്കായിട്ട് പരിശുദ്ധാത്മാവിന് സഭയിൽ കടന്നുകൂടാൻ കഴിയാതെയായിരിക്കുന്നു. അവർ പിത്തള സർപ്പത്തെ പോലെ വേറൊരു വിഗ്രഹമായിരിക്കുന്നു. അത് വിഗ്രഹാരാധനമാണ്. ഞാനിതിലുൾപ്പെടുന്നു, ഞാൻ അതിലുൾപ്പെടുന്നു എന്നെല്ലാവരും പറയുന്നു. അത് വിഗ്രഹാരാധനയാകുന്നു. ഈ അന്ത്യകാലത്ത് നാം എന്തൊരു കുഴക്കലിലെത്തിയിരിക്കുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ തിരികെ അയച്ചിട്ട് തന്റെ വചനത്തെ അവൻ വാഗ്ദത്തം ചെയ്ത പ്രകാരം ഇന്ന് രാത്രിയിൽ ന്യായീകരിച്ചു കാണിച്ചു തന്നിരിക്കുന്നു. ഈ കാര്യങ്ങളെ ചെയ്യുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. അവൻ എന്താണ് ചെയ്തതെന്ന് ശ്രദ്ധിക്കുക, അവൻ എന്താണ് ചെയ്തതെന്ന് നോക്കുക. ഓരോ കാലഘട്ടങ്ങളിലും ഒരു പ്രത്യേക കാര്യം സംഭവിക്കുമെന്ന് അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്ന പ്രകാരം തന്നെ കൃത്യമായിട്ടും അത് സംഭവിച്ചതായി നാം കാണുന്നു. കാരണം അവൻ കരുണാസമ്പന്നനും അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും എല്ലായ്പ്പോഴും നിവൃത്തിയാക്കുവാൻ കരുണയുള്ളവനുമാകുന്നു. അവൻ ദൈവമായി തന്നെ ഇരിക്കേണ്ടതിന് എല്ലായ്പ്പോഴും അവനത് ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ എല്ലായ്പ്പോഴും അത് ചെയ്യുകയും അവന്റെ വചനം എല്ലായ്പ്പോഴും അതിന്റെ തക്ക കാലത്ത് നിവൃത്തിയാകുകയും ചെയ്യുന്നു. അതവൻ ഈ ഭൂമിയിൽ വിതച്ചതായി അവന്റെ വിത്താകുന്നു. എന്താണ് അവൻ ചെയ്യുന്നത്? അവനത് ഇവിടെ ഈ വചനത്തിലിടുന്നു, അതൊരു ബീജമാകുന്നു. ഓരോ പ്രാവശ്യവും അതത് കാലഘട്ടം വരികയും ആ ബീജം പക്വതയിലെത്തുകയും അതിനുശേഷം ഒരു മതപരിഷ്കരണം കടന്നു വരികയും ചെയ്യുന്നു. അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അത് സംഭവിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നാം ഈ കാര്യങ്ങളെ അർഹിച്ചിരുന്നില്ല, നാം ദൈവത്തിന്റെ ഈ അനുഗ്രഹങ്ങളെ അർഹിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നാം ലോകപരമായ കാര്യങ്ങളുടെ പിന്നാലെയും കായിന്റെ വഴിയിൽ നടക്കുകയും ചെയ്തു. കായൻ ഒരു മനോഹരമായ വേദി ഉണ്ടാക്കുകയും ഒരു മനോഹരമായ സഭയുണ്ടാക്കുകയും അതിന്മേൽ പൂക്കളുകൾ കൊണ്ടുവന്നിടുകയും ചെയ്തിട്ട് ഇതാണ് ശരിയായ കാര്യമെന്ന് വിചാരിച്ചു. അതൊരു കൂട്ടം ആപ്പിൾ പഴമോ അല്ലെങ്കിൽ ചാമ്പയ്ക്കായോ മാതള നാരങ്ങയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തോ ആയിരുന്നു. അവന്റെ അപ്പനും അമ്മയും ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് തിന്നിട്ട് അവരെ അത് അവിടെ നിന്നും പുറത്താക്കി കളഞ്ഞെന്ന് വിചാരിച്ചു. അതിനാൽ അവനത് ദൈവത്തിന് തിരികെ അർപ്പിച്ചു കൊടുക്കുകയും ദൈവം അത് നിരസിക്കുകയും ചെയ്തു. എന്നാൽ വിശ്വാസത്താൽ ഹാബേൽ കായിന്റേതിന് ഉത്തമമായ യാഗം ദൈവത്തിന് അർപ്പിച്ചു. അവർ കായിന്റെ വഴിയിൽ നടക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്തുവെന്ന് വേദവാക്യം പറയുന്നു. കായിന്റെ വഴിയിൽ, അതായത് വേദികൾ പണിയുകയും സഭകൾ ഉണ്ടാക്കുകയും സഭാ സംഘടനകൾ ഉണ്ടാക്കുകയും അതിനെ പൂക്കളുകളാലും ബാക്കിയുള്ളതിലും കൂടുതൽ അംഗങ്ങളോടുകൂടിയ വലിയതാക്കുകയും ചെയ്യുന്നു. ഏത് കാര്യങ്ങളെയും എടുക്കുകയും മേലോട്ടും താഴോട്ടും ചാടുകയും അല്ലെങ്കിൽ കൈപിടിച്ച് കുളിക്കുകയും അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ സ്നാനപ്പെട്ടിരിക്കുകയും അല്ലെങ്കിൽ അന്യഭാഷ പറയുകയും തറയിൽ കിടന്ന് ഉരുളുകയും ഒരു പുസ്തകത്തിൽ അവരുടെ പേരിടുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നു, അത് ശരിയാണ്. എന്നിട്ട് യഥാർത്ഥമായ സത്യം പ്രസംഗിക്കപ്പെടുന്നതിനെ നിഷേധിച്ചു കളയുന്നു. എങ്ങനെ അപ്രകാരമായിരിക്കാൻ കഴിയും? നോക്കൂ, നാം എന്തുമാത്രം കുഴക്കലില്ലായിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവർ ബിലയാമിന്റെ വഴിയിൽ നടക്കുകയും കോറഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. കോറഹിന്റെ മത്സരത്തിൽ നശിച്ചുപോയി. എന്തായിരുന്നു കോറഹിന്റെ മത്സരം? വിശുദ്ധനായിട്ട് നീ ഒരുവനെ ഉള്ളോ എന്നാണ് നീ വിചാരിക്കുന്നത്? ഞങ്ങളെല്ലാവരും വിശുദ്ധരാണ്. സഭ മുഴുവനും അങ്ങനെയാകുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടുന്നു. അതാണ് സഭ ചെയ്തിരിക്കേണ്ടത്. അതിലാണ് അവർ നശിച്ചു പോയത്. നാം സത്യമായിട്ടും അത് അർഹിച്ചിരുന്നു. അങ്ങനെയാകാൻ നാം അർഹിക്കപ്പെട്ടിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ അന്ധകാരത്തിൽ നിന്നും വലിച്ചെടുത്തിട്ട് ഈ സംഗതി ഇവിടെ എത്തുന്നതിന് മുമ്പ് അത് കാണുവാനിടയാക്കി. അവൻ കരുണാസമ്പന്നനായിട്ട് നമുക്ക് ദൈവിക രോഗശാന്തിയുടെ ഉണർവിനെ വീണ്ടും തിരികെ തയ്ക്കുകയും ദൈവത്തിന്റെ ശക്തി വീണ്ടും വരികയും ചെയ്തു. ചരിത്രപ്രകാരം ഒരു ഉണർവ് പോലും 3 വർഷങ്ങളിൽ കൂടുതൽ നിന്നിട്ടില്ല. ഈ ഉണർവ് 15 വർഷങ്ങളായിട്ട് തുടരുന്നു. ലോകമെന്നും ഇതൊരു കത്തുന്ന തീയായിരിക്കുന്നു. നാം അത് അർഹിച്ചിരുന്നിട്ടാണോ ദൈവം കരുണാസമ്പന്നനാകുന്നു? നാം അർഹിച്ചിട്ടല്ല, ശരിക്കു പറഞ്ഞാൽ നാം അർഹിച്ചിട്ടില്ല. എന്താണ് നടന്നിരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ ഫീനിക്സിൽ തന്നെയുള്ള നിങ്ങൾ എല്ലാവരും അറിയുന്ന ശ്രീമതി ഹാറ്റി വാൾഡ്രോപ്പിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. അവർക്ക് ഹൃദ്രോഗമായിരുന്നു. ഏകദേശം 15 or 18 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും സഹോദരൻ മോറും കൂടി ഇവിടേക്ക് ആദ്യമായി വന്നപ്പോൾ അവർ പ്രാർത്ഥനയുടെ നിരയിലുണ്ടായിരുന്നു. അവർക്ക് ഹൃദയത്തിൽ ക്യാൻസർ ആയിട്ട് അവർ മരിച്ചുകൊണ്ടിരുന്നു. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ അവർ മരിച്ചു പോകേണ്ടിയിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം തന്റെ ശക്തി അവരുടെ മേലയച്ചു. അവരുടെ ജീവൻ രക്ഷിക്കപ്പെടുകയും അവരെന്നും ജീവിച്ചിരിക്കുന്നു. ദൈവം കരുണാസമ്പന്നനാകുന്നു. പരിശുദ്ധകാരനായ ഓപ്ഷോ ഒരു മഹാനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരുവട്ടം സദേൺ ബാപ്റ്റിസ്റ്റ് കൺവെൻഷന്റെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ മറ്റോ ആയിരുന്നുവെന്ന് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തിരുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് അറിയാവുന്നതായ രീതിയിൽ എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം ചെയ്തിരുന്നു. എല്ലാവിധ ഡോക്ടർമാരുടെയും അടുക്കൽ അദ്ദേഹം പോയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ആർക്കും യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം അടിപ്പെട്ടു പോയിരുന്നു. കർത്തൃ ശുശ്രൂഷകർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എല്ലായിടത്തുമുള്ള വ്യത്യസ്തരായ ശുശ്രൂഷകർ ഗ്യാലൻ കണക്കിന് എണ്ണ അദ്ദേഹത്തിന്റെ തലയിൽ ഒഴിച്ച് അഭിഷേകം ചെയ്തിരുന്നു. ഒരു ദിവസം രാത്രിയിൽ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിൽ വെച്ച് ഞാൻ പ്രസംഗപീഠത്തിലേക്ക് കയറുകയായിരുന്നു. ഒരു കൂട്ടം വീൽ കസേരകളെ ഞാൻ 2-3 വട്ടം നോക്കുകയും മേലോട്ടും താഴോട്ടും പാതയിലും പിന്നിലും എല്ലായിടത്തുമായിട്ട് അവരിരുന്നിരുന്നു. ഒരു കറുത്ത നീഗ്രോക്കാരിയായ പെൺകുട്ടി അവിടെ ഒരു മേൽക്കുപ്പായം ഇട്ടുകൊണ്ട് കിടന്നിരുന്നു. ആ കുട്ടിയുടെ അടുക്കൽ അതിന്റെ അമ്മയും ഇരിപ്പുണ്ടായിരുന്നു. എന്റെ സഹോദരന്മാർ പ്രാർത്ഥനയുടെ നിരയെ മുന്നോട്ട് വിടുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ആമയുടെ തോടുകൾ കൊണ്ടുള്ള കണ്ണടകളിൽ വെച്ച ഒരു ഡോക്ടർ ഒരു നീഗ്രോക്കാരിയായ പെൺകുട്ടിയുടെ തൊണ്ടയിൽ എന്തോ കുഴപ്പത്തെ ശസ്ത്രക്രിയ നടത്തുന്നതായി ഞാൻ കാണുകയും ആ കുട്ടി ദുർബലാവസ്ഥയിലാകുകയും ചെയ്തു. ആ കുട്ടി എവിടെയാണെന്ന് ഞാൻ ചുറ്റുപാടുമായി നോക്കുകയും എനിക്ക് ആ കുട്ടിയെ കാണാനും കഴിഞ്ഞിരുന്നില്ല. അതിന് കുറച്ച് സമയത്തിന് ശേഷം അവിടെ യാതൊരാശയമില്ലാതെ 7-8 വയസ്സ് പ്രായമേറിയ ഓമനയായ ഒരു പെൺകുട്ടി ബാക്കിയുള്ള അവളുടെ ജീവിതം മുഴുവൻ പക്ഷവാദം പിടിപെട്ട് കിടന്നിരുന്നു. ആ കുട്ടിയുടെ അമ്മ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഡോക്ടർ നിങ്ങളുടെ കുട്ടിയെ ശസ്ത്രക്രിയ ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതെല്ലാം അവർക്ക് വിവരിച്ചു കൊടുത്തു. അത് ശരിയാണ് സാറേ എന്നവർ അതിനുത്തരം പറഞ്ഞു. ആ കുട്ടിയെ പ്രസംഗപീഠത്തിലേക്ക് കൊണ്ടുവരാനായി അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്യരുതെന്ന് അവർ അവരോട് പറഞ്ഞു. അവരെ ശാന്തയായിട്ടിരുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവർ ശാന്തയായിട്ടിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയം കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ കിട്ടുമെന്ന് ഞാൻ ഓർത്തു. അന്ന് രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്നവരായ ജനങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരിക്കാം. ഞാൻ ശ്രോതാക്കളുടെ ഇടയിലേക്ക് നോക്കുകയും ഒരു കൊച്ചു പെൺകുട്ടി ഒരു ഇടുങ്ങിയ വഴിയിൽ കൂടെ അവളുടെ കയ്യിലൊരു പാവയാട്ടിക്കൊണ്ട് പോകുന്നത് ഞാൻ കാണുകയും ചെയ്തു. ബാക്കിയുള്ള അവളുടെ ജീവിതം മുഴുവൻ ഒരു ആ കുട്ടി പക്ഷവാദം പിടിപെട്ട് തളർന്നു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞതിൽ യാതൊരു കാര്യമില്ല. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് ഒരു ദർശനത്തിൽ കൂടി പറയുകയും ആ പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവളും അതിന്റെ അമ്മയും കൂടി കൈകൾ കോർത്തു പിടിച്ച് ആ ഇടനാഴിയിൽ കൂടെ ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് നടന്നുപോയി. അവിടെ ഒരു പ്രായമേറിയ വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. അത് പരിശുദ്ധകാരനായ അപ്ഷ ആയിരുന്നു. നിങ്ങളിൽ പലർക്കും അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തെ അറിയാം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. 66 വർഷങ്ങൾ ഒരു വീൽ കസേരയിൽ ദുർബലനായിട്ട് കട്ടിലിൽ നിന്നും തള്ളിക്കൊണ്ടുപോയിരുന്നു. കൈകളിൽ ഊന്നുവടികളും കൊണ്ട് ഒരിക്കലും ശരിയാകാൻ കഴിയാതെ അദ്ദേഹം നടന്നിരുന്നു. ഈ സംഭവിച്ച കാര്യങ്ങളെ നോക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു ദർശനം കണ്ടു. ശ്രോതാക്കളുടെ അടുക്കലേക്ക് അദ്ദേഹം നടന്നു വന്നിട്ട് തന്റെ തല കുനിക്കുകയും എന്നിട്ട് മറ്റാരെയും പോലെ നല്ലതായിട്ട് അദ്ദേഹത്തിന് നടക്കാൻ കഴിഞ്ഞിരുന്നു. ഈ മനുഷ്യൻ ആരായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു മഹാനായ വ്യക്തി ഇവിടെ പിന്നിലായിട്ടിരിക്കുന്നു. അദ്ദേഹം ഒരു ബാലനായിരുന്നപ്പോൾ ഒരു ചരക്ക് വണ്ടിയിൽ നിന്നും ഒരു വൈക്കോലിന്റെ ചട്ടക്കൂട്ടത്തിലേക്ക് വീഴുകയും പുറം ഭാഗത്തായിട്ട് പരിക്ക് പറ്റുകയും ചെയ്തുവെന്ന് ഞാൻ പറഞ്ഞു. ജനങ്ങൾ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പുറത്ത് ക്ഷതമേൽക്കാതെയും ചലനമുണ്ടാകാതെയും ഇരിക്കുന്നതിനായിട്ട് അവർ തറയിൽ കുഴികൾ ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനാണ്. ഇപ്പോഴും മഹാനായി കൊണ്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ അദ്ദേഹം വൈറ്റ് ഹൌസിലെ മഹാനായ ആളുകളുടെ കൂടെയായിരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, അത് പരിശുദ്ധകാരനായ അപ്ഷോ ആണ്. നിങ്ങൾ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവർ മൈക്ക് പിന്നിലേക്കാക്കിയിട്ട് കുറച്ചുകൂടി നീട്ടിയിട്ട് അവർ അതിനെപ്പറ്റി ഇവിടെ സംസാരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ചുറ്റുപാടുമായി തിരിഞ്ഞു നോക്കുകയും ആ വൃദ്ധനായ പരിശുദ്ധകാരൻ നേരെ എന്റെ അടുക്കലേക്ക് നടന്നു വരുന്നതായും ഞാൻ ദർശനത്തിൽ കണ്ടു. അപ്പോൾ സമ്പൂർണമായിട്ടും അദ്ദേഹം ശരിയായ അവസ്ഥയിലായിരുന്നു. കരുണാസമ്പന്നനായ ദൈവം അദ്ദേഹത്തെ വീൽ കസേരയിൽ നിന്നും എഴുന്നേൽപ്പിച്ചിട്ട് 3 വടികളുടെ സഹായമില്ലാതെ മരിക്കുന്ന ദിവസം വരെയും അദ്ദേഹം നടന്നു. ദൈവം കരുണാസമ്പന്നനാകുന്നു. ഡോക്ടർമാർ പരാജയപ്പെടുകയും ശാസ്ത്രം പരാജയപ്പെടുകയും മറ്റെല്ലാ കാര്യങ്ങളും പരാജയപ്പെട്ടപ്പോൾ ദൈവം പരിശുദ്ധകാരനായ അപ്ഷവനോട് കരുണാസമ്പന്നനായിരുന്നു. ഞാൻ എന്നെ കുറിച്ച് തന്നെ സ്വയം ചിന്തിക്കുകയാണ്. ഞാനൊരു ബാലനായിരിക്കുമ്പോൾ തന്നെയും ഇന്ന് ജനങ്ങൾ എന്നെ ഒരു സ്ത്രീവിരോധി എന്ന് വിളിച്ചിരുന്നതായി ഞാൻ ഓർക്കുന്നു. അതിന്റെ കാരണം എന്തായിരുന്നുവെന്നാൽ ഞാനൊരു ബാലനായിരിക്കുമ്പോൾ തൊട്ട് തന്നെ അത്രമാത്രം അശ്ലീലത ഞാൻ സ്ത്രീകളിൽ കണ്ടിരുന്നു. ഞാൻ അവരെ വെറുത്തിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം അവരിൽ ചില നല്ലവരുമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അത് എത്രമാത്രം വൃത്തികെട്ടതും അശ്ലീലവുമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. ജനങ്ങൾ കൂടിയുള്ളിടത്ത് ഒരിക്കലും ഞാൻ പോയിരിക്കയില്ല എന്ന് ഞാൻ ഓർത്തിരുന്നു. എനിക്ക് വിദ്യാഭ്യാസമില്ലാതിരുന്നതിനാൽ എനിക്ക് ആരെയും കിട്ടിയിരുന്നില്ല. ഒരു ഉടുപ്പ് പോലുമില്ലാതെ എന്റെ മേൽ ഒരു കുപ്പായം സേഫ്റ്റി പിൻ കൊണ്ട് കുത്തിപ്പിടിപ്പിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഇരുന്നിരുന്നു. ഈ മേൽക്കുപ്പായം വാസ്തവത്തിൽ വളരെ ചൂടായിരുന്നു. വില്യം, ആ മേൽക്കുപ്പായം ഇട്ടിട്ട് നിനക്ക് ചൂടെടുക്കുന്നില്ലേ എന്ന് ടീച്ചർ എന്നോട് ചോദിച്ചു. ഇല്ല മാഡം, എനിക്ക് സ്വല്പം തണുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അവരെന്നെ തീച്ചുള്ളയുടെ അടുത്ത് കൊണ്ട് വെയിരുത്തിയിട്ട് അതിൽ കുറച്ച് തടിയും കൂടി തീകായുന്നതിനായിട്ടു ഞാൻ ആകപ്പാടെ കത്തിയെരിയുന്ന മാതിരിയായി തീർന്നു. ആ കാലം മുഴുവനും ഒരു ഉടുപ്പില്ലാതെ ഞാൻ കഴിഞ്ഞുപോയി. എനിക്ക് കുറച്ച് കാശ് കിട്ടാൻ കഴിഞ്ഞാൽ അതെപ്പോഴായാലും ശരി, ഞാനൊരു 30-30 തോക്ക് വാങ്ങിച്ചിട്ട് ഞാൻ പശ്ചിമ ഭാഗത്തേക്ക് പോകുകയും അവിടെ താമസിച്ചുകൊണ്ട് എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ വേട്ടയാടുകയും ചെയ്യുമെന്ന് ഞാൻ ഓർത്തു. ജനങ്ങളുമായിട്ട് എനിക്ക് യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. അവരിൽ നിന്നും ഞാൻ മാറി നിന്നിരുന്നു. കാരണം അവരെന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനാൽ ഞാൻ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നിരുന്നു. എനിക്കറിയാവുന്നവരായ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ വഴിയിലേക്ക് എപ്പോഴും പോകുമായിരുന്നു. ഞാൻ അവരോട് ഹലോ ജോൺ, ജിം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുമായിരുന്നു. അവർ ഓ ഹലോ എന്ന് പറഞ്ഞു പോയിക്കളയുമായിരുന്നു. അവരെന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവർക്കെന്നോട് യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. കാരണം എന്റെ പിതാവും മറ്റുള്ളവരും കൂടി മദ്യമുണ്ടാക്കിയിരുന്നു. ഞാനത് ചെയ്തിരുന്നില്ല. ഞാനതിൽ യാതൊന്നും ചെയ്തിരുന്നില്ല. എനിക്ക് അപ്രകാരം ആകുവാൻ കഴിയുമായിരുന്നു. എന്നാൽ എന്റെ വീടിന്റെ ഭിത്തിയിൽ മുഴുവനും എനിക്ക് വാങ്ങാൻ കഴിയുന്നതിലും വെച്ച് ഏറ്റവും നല്ല തോക്കുകളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു. ഓ എന്റെ പഴയ വൃത്തികെട്ട വസ്ത്രങ്ങളെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്റെ പക്കൽ നല്ല മൂന്ന് മേൽക്കുപ്പായങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്നാൽ സ്നേഹിതരെ കുറിച്ച് പറയുകയാണെങ്കിലോ, ജനങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി എനിക്ക് കാടുകളിൽ പോയി ഒളിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് കാര്യം? ഇതെന്റെ വ്യക്തിത്വം കൊണ്ടാണോ? എന്റെ വിദ്യാഭ്യാസം കൊണ്ടാണോ? അല്ല, കരുണാസമ്പന്നനായ ദൈവം എന്നെ അവസ്ഥയിൽ കണ്ടിട്ട് എന്നെ അവൻ രക്ഷിച്ചു. വെടികൊണ്ടിട്ട് ഒരു അന്ധനായ മനുഷ്യനെ പോലെ നയിക്കപ്പെടുന്നത് ഞാൻ ഓർക്കുന്നു. എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്റെ മുമ്പിലെല്ലാം മങ്ങിപ്പോയിരുന്നു. ബാക്കിയുള്ള ജീവകാലം മുഴുവൻ ഞാൻ അന്ധനായി തീർന്നേനെ. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം എനിക്കെന്റെ കാഴ്ചയെ തിരികെ തന്നു. എനിക്ക് 55 വയസ്സായിരിക്കുന്നു. ഇപ്പോഴും എനിക്ക് നല്ല കാഴ്ചയുണ്ട്. ഇതിനെല്ലാം കാരണം കരുണാസമ്പന്നനായ ദൈവം മാത്രമാണെന്ന് എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഒരിക്കൽ സഭയുടെ പക്കൽ രോഗശാന്തിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വഴിയില്ലായിരുന്നു. അവർക്കൊന്നും ഉണ്ടായിരുന്നു. എന്നാൽ അവർ അതിനെ തള്ളിക്കളഞ്ഞു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം ദൈവിക രോഗശാന്തിയുടെ വരത്തെ അവർക്ക് തിരിച്ചയച്ചു കൊടുത്തു. അത് പരിശുദ്ധാത്മാവാണ് വചനത്തെ അടയാളങ്ങളോടുകൂടി സ്ഥിരപ്പെടുത്തുന്നത്. ദൈവം കരുണാസമ്പന്നനാകുന്നു. എന്റെ പക്കൽ രണ്ടു മൂന്ന് പേജുകളുടെ കുറിപ്പുകൾ കൂടിയുണ്ട്. എന്നാൽ ഞാനത് എടുക്കുന്നില്ല. കാരണം ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയമായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ദൈവം കരുണാസമ്പന്നനാകുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന നിങ്ങളിൽ പലരെയും ഒരുപക്ഷെ ഡോക്ടർമാർ തഴഞ്ഞു കളഞ്ഞിട്ടുണ്ടാകാം. വീൽ കസേരകളിൽ ഇരിക്കുന്നവരായ ചിലർ ഒരുപക്ഷെ ഒരിക്കലും അതിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെയായിട്ടുള്ളവരാകാം. അവർക്ക് അതിൽ തന്നെ ഇരിക്കേണ്ടി വന്നേക്കാം. അവരിൽ ചിലർ മറ്റ് പല രീതിയിൽ തളർന്നവരായിരിക്കാം. അതിൽ നിന്നും രക്ഷപ്പെടുവാൻ അവർക്ക് യാതൊരു വഴിയുമില്ലായിരുന്നേക്കാം. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം ഒരു പ്രായശ്ചിത്തത്തെ നിയോഗിച്ചു തന്നിരിക്കുന്നു. അതിനെ തള്ളിക്കളയരുത്, ഇത് സ്വീകരിക്കുക. ഹൃദയരോഗത്തോടു കൂടിയവരും ക്യാൻസർ രോഗത്തോടു കൂടിയവരുമായ ജനങ്ങൾ ഇവിടെയുണ്ട്. ഡോക്ടർമാർക്ക് യാതൊന്നും ചെയ്യാൻ കഴിയാതെയായിരിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിൽ ആശയില്ലാത്തവരും സഹായമറ്റവരുമാകുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുകയും അത് തന്റെ വചനത്തെ സ്ഥിരപ്പെടുത്തുന്നതിനായിട്ടും അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നതെന്ന് തെളിയിക്കുന്നതിനുമായിട്ട് ഇവിടെയായിരിക്കുന്നു. നാം ഇത് അർഹിക്കുന്നതിന്റെ കാരണത്താലാണോ? അത് ദൈവം കരുണാസമ്പന്നനായതുകൊണ്ടാണ്. ആമേൻ. ഇപ്പോൾ ആ വ്യക്തി കർത്താവായ യേശു തന്നെയാണ്. അവൻ മരിച്ചവനല്ല, എന്നാൽ അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും അവൻ എന്നേക്കുമായി ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. രക്തസ്രാവത്തോടു കൂടിയ സ്ത്രീയോട് കരുണാസമ്പന്നനായിരുന്നതിന്റെ അത്രയും തന്നെ കരുണാസമ്പന്നനായിട്ട് ഇപ്പോഴും ആയിരിക്കുന്നു. അവൾ തിരക്കിനിടയിൽ കൂടെ കടന്നു വരാൻ തുടങ്ങി. അവൾക്ക് യാതൊരു ആശയമില്ലായിരുന്നു. ഡോക്ടർമാർ അവർക്ക് കഴിയാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞിരുന്നു. അവൾക്ക് രക്തസ്രാവമായിരുന്നു. അവൾ മരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവൾ തന്റെ ഗുരുവിന്റെ വസ്ത്രത്തെ തൊട്ടു. കരുണാസമ്പന്നനായ ദൈവം തിരിഞ്ഞിട്ട് അവളുടെ അവസ്ഥ അവൾക്ക് പറഞ്ഞുകൊടുത്തു. അവൾ രക്തസ്രാവത്തിൽ നിന്നും സുഖപ്പെട്ടു. ഒരഴുക്ക് പിടിച്ച വേശ്യ കിണറ്റുകരയിൽ വെള്ളം കോരുന്നതിന് വേണ്ടി ഒരു ദിവസം പോയി. യാതൊരാശയമില്ലായിരുന്നു. അവൾ കന്യകമാരുടെ ഇടയിൽ നിന്നും ചുറ്റുപാടുമുള്ള ജനങ്ങളുടെ ഇടയിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. കാരണം അവളുടെ ജീവൻ കൊള്ളരുതാത്തതായിരുന്നു. ഇനി ശ്രമിച്ചിട്ടെന്താണ് കാര്യം എന്നവൾ വിചാരിച്ചു. ഞാൻ തള്ളിക്കളയപ്പെട്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി യാതൊന്നും അവശേഷിച്ചിട്ടില്ല. എന്നാൽ അവൾ നോക്കിയപ്പോൾ കിണറിന്റെ ഒരു വശത്തായിട്ട് ഒരു മനുഷ്യൻ ഇരിക്കുന്നത് അവൾ കണ്ടു. അദ്ദേഹം അവൾ ചെയ്തിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു. ദൈവം കരുണാസമ്പന്നനാകുന്നു. അതേ ദൈവം തന്നെ ഇന്ന് രാത്രിയിൽ ആ ദിവസങ്ങളിൽ അവനായിരുന്ന അത്രയും കരുണാസമ്പന്നനായിട്ട് ഇന്നും ആകുന്നു. നാം 200 പ്രാർത്ഥനയുടെ കാർഡുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ അവരെ വിളിക്കാൻ പോവുകയാണ്. അവരുടെ വരിയായിട്ട് വന്ന് നിൽക്കട്ടെ. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്. എന്നാൽ നാം അത് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ചില പുതിയ ആളുകൾ ഉണ്ടായിരിക്കാം. എല്ലാവിധമായ അന്ധവിശ്വാസങ്ങളിൽ നിന്നും നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. ഇതൊരു അന്ധവിശ്വാസമല്ല, ഇത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഒരു വെളിപ്പെടുത്തലാണ്. നിങ്ങൾ എന്താണ് നോക്കുന്നത് അതിനെ അത് ആശ്രയിച്ചിരിക്കുന്നു. യാതൊരു മനുഷ്യനിലും അതിനുള്ള സാമർഥ്യമില്ല. യാതൊരു മനുഷ്യനിലും അതിനുള്ള ശക്തിയില്ല. എന്നാൽ വിശ്വാസികളായ നമുക്ക് അധികാരമുണ്ട്. നമുക്ക് ശക്തിയല്ല, എന്നാൽ അധികാരമുണ്ട്. സഹോദരൻ ബ്രെഹാം, നിങ്ങൾക്കിത് ചെയ്യുന്നതിനുള്ള ശക്തിയുണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ആരോ എന്നോട് കുറച്ചു നാൾ മുമ്പ് ചോദിച്ചിരുന്നു. എനിക്ക് യാതൊരു ശക്തിയുമില്ല, എന്നാൽ എനിക്ക് അധികാരമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എല്ലാ വിശ്വാസികൾക്കും അതുണ്ട്. നിങ്ങളത് നിരസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതവസ്ഥയിലാണോ അവിടെ തന്നെയായിരിക്കും. എന്നാൽ നിങ്ങളത് വിശ്വസിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അത്യധികം സമൃദ്ധിയായിരിക്കും നൽകും. കാരണം ദൈവം കരുണാസമ്പന്നനാണ്. ഇവിടെ വഴിയിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനെ ഉദാഹരണമായി എടുത്തു നോക്കുക. അവൻ അത്രമാത്രം മെലിഞ്ഞവനായിട്ട് അവന്റെ വസ്ത്രങ്ങൾ അവന്റെ മേൽ അയഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. അവന്റെ തൊപ്പി കൊണ്ട് അവന്റെ ചെവികൾ വലിഞ്ഞിരിക്കുന്നു. മണിക്കൂറിൽ 50 മൈൽ വേഗതയിലും 300 കുതിരശക്തിയോടുകൂടിയ വാഹനങ്ങൾ ഓടുന്ന തെരുവിലേക്ക് അവൻ നടന്നു വരുന്നു. അവനൊരു സൈക്കിൾ പോലും പിടിച്ചു നിർത്താനുള്ള കഴിവില്ല. അത് ശരിയാണ്. എന്നാൽ ഒരു വട്ടം അവൻ വിസിലടിച്ചിട്ട് കൈകളൊന്ന് ഉയർത്തട്ടെ. അപ്പോൾ എപ്രകാരം വണ്ടിയുടെ ബ്രേക്കുകൾ കിറുകിറാ ശബ്ദത്തോടുകൂടി നിൽക്കുന്നത് ശ്രദ്ധിക്കുക. അവന്റെ പക്കൽ ശക്തിയില്ല, എന്നാൽ അവൻ അധികാരമുണ്ട്. ആ മുഴുവൻ നഗരവും അവന്റെ പിന്നിലാകുന്നു. അതുപോലെ ഒരു പുരുഷനായാലും സ്ത്രീയായാലും അവരേതവസ്ഥയിലാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഒരു വാഗ്ദത്തത്തിൽ കൂടെ ദൈവത്തിൽ നിന്നുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. കാരണം അവൻ ധനവാനും കൂടാതെ അത് അത്യധികം സമൃദ്ധിയോടെ ചെയ്തു തരാമെന്ന് വാഗ്ദത്തം ചെയ്തുമിരിക്കുന്നു. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ പോകാം എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. നിങ്ങൾക്ക് യാതൊരു ശക്തിയുമില്ല, എന്നാൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. ഓർക്കുക, നിനക്ക് ഹൃദയ വിചാരങ്ങളെ വെളിപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുമെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. ഫീനിക്സിലുള്ളവരായ വളരെ പേർ ഇത് ഓർക്കുന്നുണ്ടാകും. അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അവൻ ചെയ്തിരിക്കുന്ന വാഗ്ദത്തത്തെ അവൻ പാലിക്കുന്നു. പ്രാർത്ഥനയ്ക്കുള്ള അപേക്ഷയുടെ കാർഡുകൾ കിട്ടാത്തവരായിട്ട് ചിലർ ഇവിടെ ഉണ്ടായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. രോഗികളായിട്ടും പ്രാർത്ഥനയുടെ കാർഡുകൾ ഇല്ലാത്തവരുമായി ഉള്ളവർ അവരുടെ കൈകളെ ഉയർത്തി കാണിക്കുക. നിങ്ങൾ ഇത് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് ശക്തിയല്ല, എന്നാൽ വചനത്തിന്റെ അധികാരമാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും നിങ്ങളും ചെയ്യും. വിശുദ്ധ ലൂക്കോസ് 17:30 തന്റെ വരവിന് തൊട്ടു മുമ്പായി നോഹയുടെ പോലെയുള്ളതായ ഒരു സമയമുണ്ടായിരിക്കുമെന്ന് യേശു വാഗ്ദത്തം ചെയ്തിരുന്നു. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അതുപോലെ ഒരു സമയമുണ്ടായിരിക്കുമെന്ന് അവൻ പറഞ്ഞു. പിന്നെ ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെയും എന്നവൻ പറഞ്ഞു. ഇത് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെയാകും എന്നവൻ പറഞ്ഞു. അവസാന നാളുകളിൽ മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോഴായിരിക്കും. ഇപ്പോൾ മനുഷ്യപുത്രൻ സ്വയം ഈ ദൂതനായ വ്യക്തിയിൽ കൂടി മനുഷ്യപുത്രനായിട്ട് വെളിപ്പെടുത്തിയത് എങ്ങനെയെന്ന് നോക്കുക. ഇത് പരിപൂർണമായ ഒരു കാര്യമാണ്. അബ്രഹാം അവനെ എലോഹിം എന്ന് വിളിച്ചു. അന്യജാതികളുടെ ലോകം കത്തി നശിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ സ്വയമായിട്ട് മനുഷ്യപുത്രനിൽ കൂടെ വെളിപ്പെടുത്തി. ഒരു വിശ്വാസിയോട് എങ്ങനെയാണ് അവനത് ചെയ്തത്? കപട വിശ്വാസികളുടെ അടുക്കലേക്ക് അവൻ രണ്ട് പ്രാസംഗികരെ അവരോട് പ്രസംഗിക്കുന്നതിന് വേണ്ടി അയച്ചു കൊടുത്തു. എന്നാൽ യഥാർത്ഥ വിശ്വാസിയോട് അവൻ തന്റെ പിൻഭാഗം കൂടാരത്തിന്റെ വശത്തേക്ക് തിരിച്ചിട്ട് അബ്രഹാം എന്ന് വിളിച്ചു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ അബ്രഹാം ആയിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ അബ്രഹാം ആകുന്നു. നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചു. നിനക്ക് പിന്നിലായിട്ട് കൂടാരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് ചെയ്ത വാഗ്ദത്തം പാലിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു, അതിനാൽ ഞാൻ പിന്നെ മടങ്ങി വരും. ഓ, അബ്രഹാമിന് 100 വയസ്സും സാറായിക്ക് 90 വയസ്സുമായി കഴിഞ്ഞിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം തന്റെ വാഗ്ദത്തത്തെ പാലിച്ചു. അങ്ങനെ ഒരു പുത്രൻ ജനിച്ചു. കാരണം ദൈവം കരുണാമയനാണ്. അവൻ കരുണയാൽ നിറഞ്ഞിരിക്കുന്നു. അവൻ കരുണാസമ്പന്നനാകുന്നു. അവൻ തന്റെ വാഗ്ദത്തത്തെ പാലിക്കുന്നു. അവന്റെ പിൻവശത്തായി നിന്നുകൊണ്ട് സാറായി ഇത് കേട്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ചിരിച്ചു. വൃദ്ധയായിരിക്കുന്ന എനിക്കെന്റെ ഭർത്താവുമായിട്ട് ചെറുപ്പക്കാരിയായ വിവാഹിതയായ സ്ത്രീയെ പോലെ സുഖഭോഗമുണ്ടാകുമോ? കാരണം അദ്ദേഹത്തിന് 100 വയസ്സായിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബ സംബന്ധം വളരെ വളരെ വർഷങ്ങൾ മുമ്പ് തന്നെ നിന്നുപോയിരിക്കുന്നു. ഇതെങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് അവൾ ചിരിച്ചു. മനുഷ്യപുത്രനായ ദൂതന്റെ പിൻഭാഗം കൂടാരത്തിന്റെ വശത്തേക്ക് തിരിഞ്ഞിരുന്നു. ഈ കാര്യങ്ങൾ വാസ്തവമോ എന്ന് പറഞ്ഞ് സാറായി എന്തിനാണ് ചിരിച്ചത് എന്ന് ചോദിച്ചു. എന്തായിരുന്നു അത്? യേശു ലൂക്കോസിന്റെ 17:30 ലോത്തിന്റെ കാലത്തെ പോലെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അന്യജാതികളുടെ ലോകം കത്തി നശിക്കപ്പെടുന്നതിന് മുമ്പ് അതേ അവസ്ഥയിലായിരിക്കും. ആ നാളിൽ മനുഷ്യപുത്രൻ വെളിപ്പെടുന്നതായിരിക്കുമെന്ന് യേശു പറഞ്ഞു. മലാഖിയുടെ നാലിലുള്ള വാഗ്ദത്തം പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഒരു സന്ദേശം കടന്നു വന്നിട്ട് ജനങ്ങളുടെ വിശ്വാസത്തെ ആദ്യകാലത്തെ പെന്തിക്കോസ്തിന്റെ വിശ്വാസത്തിലേക്ക് യഥാസ്ഥാനത്താക്കുകയും അവർക്കുണ്ടായിരുന്നതായ അതേ അനുഗ്രഹങ്ങളെ തരികയും ചെയ്യും. എന്താകുന്നു ഇത്? രണ്ട് ചിറകുള്ള കഴുകൻ, അത് പഴയതും പുതിയ നിയമത്തിലുമുള്ളതായ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ തമ്മിൽ പിടഞ്ഞിട്ട് തിരുവെഴുത്തിലുള്ള വാഗ്ദത്തങ്ങൾ അത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെ നിവൃത്തിയാക്കുകയാണ്. ആമേൻ. കരുണാസമ്പന്നനായ ദൈവം തന്റെ ജനങ്ങളെ സഭാ സംഘടനകളുടെ ലോകപരമായ ധനത്താൽ നിറഞ്ഞിരിക്കുന്ന ലാവോദിക്ക സഭാ കാലഘട്ടത്തിലേക്ക് പോകാൻ അനുവദിക്കാതെ രക്ഷപ്രാപിക്കാൻ ഒരു വഴിയുണ്ടാക്കി. ജനങ്ങളെ, നിങ്ങളിത് വിശ്വസിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം കരുണാസമ്പന്നനാകുന്നു. ദൈവത്തിന്റെ കരുണ എന്നൊരു കാര്യം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവന്റെ നീതിയല്ല, അവന്റെ ന്യായപ്രമാണമല്ല, എന്നാൽ അവന്റെ കൃപയ്ക്ക് വേണ്ടിയാണ് ഞാൻ അപേക്ഷിക്കുന്നത്. ദൈവമേ, നീ എന്നോട് കരുണ കാണിക്കണമേ. നമുക്കെല്ലാവർക്കും അത് അനുഭവപ്പെടുന്നുണ്ടല്ലോ. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ആ ഇരിപ്പിടത്തിന്റെ അവസാനത്തായിട്ട് ഒരു മഹിള അവിടെ ഇരിക്കുന്നു. നിങ്ങളുടെ പക്കൽ പ്രാർത്ഥനയ്ക്കുള്ള അപേക്ഷയുടെ കാർഡുകൾ ഉണ്ടോ മഹിളെ? നിങ്ങളുടെ പക്കലില്ല. ദൈവം കരുണാസമ്പന്നനാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഈ അടുത്ത സമയത്ത് നിങ്ങൾ വളരെ ഭയാശങ്കകളോടുകൂടിയായിരുന്നു. അങ്ങനെ ആയിരുന്നില്ലേ? നിങ്ങൾ തീരെ മോശമായ അവസ്ഥയിലായിട്ട് നിങ്ങളുടെ കണ്ണുകൾ തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അത് ശരിയല്ലേ? അത് ശരിയാണ്. ഇപ്പോൾ അവ മാറ്റപ്പെടാൻ പോവുകയാണ്. അത് കരുണാസമ്പന്നനായ ദൈവം നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ കൂടെയാണ്. നിങ്ങളുടെ പക്കൽ ഒരു പ്രാർത്ഥനയുടെ കാർഡോ മറ്റു യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രദാനം ചെയ്തിരിക്കുന്ന കൃപയാണ്. ഒരു ഉയരം കുറഞ്ഞ മനുഷ്യൻ ഇവിടെ മുന്നിലായിട്ടിരിക്കുന്നു. അയാൾ തന്റെ ശരീരത്തിലുള്ള ഒരു വളർച്ചയാൽ കഷ്ടപ്പെടുന്നു. ഈ അടുത്ത സമയത്താണ് അത് തുടങ്ങിയത്. അത് ശരിയല്ലേ സാറേ? അത് ശരിയാണ്. അതെന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ അതിനെപ്പറ്റി ഭയപ്പെടുന്നു. അത് ശരിയാണ്. അതൊരു ചതവ് പറ്റിയതിനാൽ ഉണ്ടായതാണ്. അതങ്ങനെയല്ലേ? നിങ്ങളുടെ പക്കൽ പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ ഉണ്ടോ? നിങ്ങളുടെ പക്കൽ പ്രാർത്ഥനയ്ക്കുള്ള കാർഡില്ല. നിങ്ങൾക്കതിന്റെ ആവശ്യമില്ല. ദൈവം കരുണ സമ്പന്നനാകുന്നു. ഹോ സഹോദര സഹോദരി, ദൈവത്തെ വിശ്വസിക്കുക. അവനെ സംശയിക്കരുത്, അവനെ വിശ്വസിക്കുക. അത് ശരിയാണ്. ചാരനിറത്തിലുള്ള മേൽക്കുപ്പായം ധരിച്ച് കണ്ണാടി വെച്ച ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നു. എന്നെ നോക്കൂ സാറേ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം കരുണാസമ്പന്നനാകുന്നു. നിങ്ങൾക്ക് കുടലിറക്കത്തിന്റെ രോഗമായിട്ട് ഇവിടെ ഇരിക്കുന്നു. ദൈവത്തിന് കുടലിറക്കത്തെ സുഖപ്പെടുത്തിയിട്ട് നിങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ഇരിപ്പിടത്തിന്റെ അവസാനത്തായിട്ടിരുന്നു കൊണ്ട് അദ്ദേഹം എന്നെ നോക്കുന്നു. നിങ്ങളുടെ കുടലിറക്കത്തെ അവന് സുഖപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരും. നിങ്ങൾ അത് സ്വീകരിക്കുകയാണെങ്കിൽ ദൈവം അത് ചെയ്തു തരും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളത് സ്വീകരിക്കുമോ? ശരി, നിങ്ങളത് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും. കരുണ കാണിക്കണമേ. അതെ സാറേ, ഇവിടെയായിരിക്കുന്ന ഈ മഹിള അവരുടെ ശരീരത്തിൽ കുറഞ്ഞ രക്തപ്രവഹനത്താൽ കഷ്ടപ്പെടുന്നു. എന്നാൽ അവരത് വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി അത് ശരിയാക്കി കൊടുക്കും. അത് മറ്റെന്തും തീർച്ചയായിരിക്കുന്നത് പോലെ അവളത് നഷ്ടപ്പെടുത്താൻ പോവുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ആ മഹിളയെ മങ്ങിയ രീതിയിൽ കാണാൻ കഴിയുന്നു. ശ്രീമതി റൈലി, ദൈവത്തിന് നിങ്ങളുടെ കുറഞ്ഞ രക്തപ്രവഹനത്തെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സ്വീകരിച്ചു കൊള്ളുക. ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം നന്മയുള്ളവനാണ്. അവൻ അങ്ങനെയല്ലേ സ്റ്റെല്ല? അതെ, അത് ശരിയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ മഹിളയെ കണ്ടിട്ടില്ല. എന്നാൽ ദൈവം തന്റെ കരുണയിൽ കണ്ടിരിക്കുന്നു. ഇവിടെ വേറൊരു മഹിള നേരെ പിന്നിലായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്കും കുറഞ്ഞ രക്തപ്രവാഹമാണുള്ളത്. അവരിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഈ മഹിളയെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇവിടെയുള്ള മറ്റേ സ്ത്രീക്ക് ഇതേ കാര്യം തന്നെയായിരിക്കെ അവരെന്നെ നോക്കിയായിരുന്നു. എന്നെ നിങ്ങൾ ദൈവത്തിന്റെ പ്രവാചകനായിട്ട് അല്ലെങ്കിൽ അവന്റെ ദാസനായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഹൃദയ രോഗവുമുണ്ട്. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. ഇപ്പോൾ നിങ്ങൾക്കതില്ല. കരുണാസമ്പന്നനായ ദൈവം ഇന്ന് രാത്രിയിൽ അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഇവിടെ ഈ കെട്ടിടത്തിനുള്ളിൽ കാണിക്കുകയാണ്. ദൈവം കരുണാസമ്പന്നനാകുന്നു. ആമേൻ. ഇവിടെ പാപികളായിട്ടും പിമ്പോക്കാരായിട്ടുമുള്ളവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരുണാസമ്പന്നനായ ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുമോ? എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കരുണ ആവശ്യമായിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പിന്മാറ്റക്കാരാ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൂ. ദൈവം കരുണാസമ്പന്നനാകുന്നു. ഇത് ഈ നാഴികയിലേക്കുള്ള വാഗ്ദത്തമാണെന്ന് കണ്ട് മനസ്സിലാക്കാതിരിക്കത്തക്കവണ്ണം നിങ്ങൾ അത്രയും മരവിച്ച അവസ്ഥയിൽ തീർച്ചയായിട്ടും ആയിട്ടില്ല. ഇത് ഈ നാഴികയിലേക്കുള്ള വാഗ്ദത്തമാണെന്ന് കണ്ട് മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം നിങ്ങൾ അത്രമാത്രം സഭാ സംഘടനകളാലും മറ്റു കാര്യങ്ങളാലും പൊതിയപ്പെട്ടിട്ടില്ല. ദൈവം കരുണാസമ്പന്നനാകുന്നു. ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ആര് തന്നെയായാലും ഞാൻ ഒരു നിമിഷത്തിനുള്ളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വഴികളെ ഏതെങ്കിലും ഒരു നല്ല പൂർണ്ണ സുവിശേഷ സഭയിലേക്കും ക്രിസ്തീയ സ്നാനത്തിൽ സ്നാനപ്പെട്ടും ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരുന്ന വഴിയിലേക്കും ആക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെയും കൂടി ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ ഇനിയും മറ്റാരെങ്കിലും കൂടിയുണ്ടോ? ദൈവം നിന്റെ കരുണയിൽ എന്നെ ഓർക്കണമേ. ഞാൻ ജീവിക്കേണ്ടതായ രീതിയിൽ ഞാൻ ജീവിച്ചിട്ടില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മകളെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് ശരിയാണ്. കരുണാസമ്പന്നനായ ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. എനിക്കും കരുണ ആവശ്യമാണെന്ന് ദൈവം അറിയുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേരും കൂടിയുണ്ട്. ഞാൻ ശരിയായി ജീവിച്ചിട്ടില്ല. ഞാൻ ഈ രീതിയിലും ആ രീതിയിലുമെല്ലാം ജീവിച്ചിരിക്കുന്നു. ഞാൻ ഉയർന്നും താണുമിരിക്കുന്നു. എന്നാൽ അവന്റെ കരുണയെ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദര, മറ്റാരെങ്കിലും ഇനിയുമുണ്ടോ? ദൈവം കരുണാസമ്പന്നനാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, അത് ശരിയാണ്. ദൈവം കരുണാസമ്പന്നനാകുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പിന്നിലായിരിക്കുന്ന നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ കാണുന്നു. എഴുന്നേറ്റ് നിൽക്കുക മാത്രം ചെയ്യുക. സഹോദരൻ പ്രണാമം, അതെനിക്ക് എന്തെങ്കിലും നന്മ ചെയ്യുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. തീർച്ചയായും. എഴുന്നേറ്റ് നിന്നിട്ട് എത്രമാത്രം വ്യത്യാസമുണ്ട് അതിനെന്ന് നോക്കുക. നിങ്ങൾ വാസ്തവത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ ദൈവം കരുണാസമ്പന്നനാകുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിക്കുന്നു. ദൈവം കരുണാസമ്പന്നനാണ്. ഹോ ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള അപേക്ഷയുടെ കാർഡുകൾ എത്ര പേരുടെ പക്കലുണ്ട്? എന്തൊക്കെയാണത്? എയും ബിയും ആണല്ലേ. എയും ബിയും ആകുന്നു. പ്രാർത്ഥനയുടെ കാർഡിൽ എ ഉള്ളവർ ഈ വശത്തായിട്ടും ബി എന്ന പ്രാർത്ഥനയുടെ കാർഡുള്ളവർ അവരുടെ പിന്നിലായിട്ടും നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ശുശ്രൂഷകർ എന്നെ സഹായിക്കുന്നതിനായി ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയായിട്ടവർ കടന്നു വരാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ സഹകരണത്തിന് വേണ്ടി ഞാൻ സന്തോഷമുള്ളവനായിരിക്കും. കൂടാതെ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങൾ സന്തോഷമുള്ളവരായിരിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അതെ ശ്രീമാൻ, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കുകയും പുതുഭാഷ സംസാരിക്കുകയും ചെയ്യും. നാം അത് ചെയ്തിട്ടുണ്ടോ? ദൈവകൃപയാലാണ്, നാമല്ല. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നു. വീൽക്കശരയിലുള്ളവരെ നിങ്ങൾ ഇവിടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി നാം ഇവിടെ വെച്ച് തന്നെ പ്രാർത്ഥിക്കുന്നതാണ്. അവരെ ഇടനാഴിയിൽ കൂടെയും മറ്റും തള്ളിക്കൊണ്ടു വരേണ്ട ആവശ്യമില്ല. ശരി, എന്നാൽ അവർ ഇവിടേക്ക് വരട്ടെ. നാം തീർച്ചയായും അവരിൽ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം കരുണാസമ്പന്നനാകുന്നു. വലത്തെ ഭാഗത്തായിട്ട് കുറച്ചു നേരം നിങ്ങൾ നിൽക്കുമോ? സഹോദരൻ ബ്രൗൺ നിങ്ങളോടൊപ്പം ഉണ്ടോ? നാളെ വരും. അദ്ദേഹം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ആശിച്ചിരുന്നു. സഹോദരൻ ഔട്ട്ലോയും സഹോദരൻ ഫ്ലോറും എവിടെയാകുന്നു? ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ അവരിൽ ചിലർ എന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് തിരികെ വരാം. ഈ പഴയ പ്രകാരമുള്ള പ്രാർത്ഥനയുടെ നിരയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നാം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ഒരാൾക്ക് എന്നെ ഒരു വശത്തായിട്ടും മറ്റൊരാൾക്ക് എന്നെ മറ്റേ വശത്തായിട്ടും പിടിക്കേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഞാൻ അത്രമാത്രം ക്ഷീണിതനായി കഴിഞ്ഞിരുന്നു. തുടക്കത്തിൽ അയോഗങ്ങളിൽ ഉണ്ടായിരുന്ന എത്ര പേർ ഇവിടെയുണ്ട്? ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ സത്യസന്ധനായിരിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുമെന്ന് കർത്താവ് യേശു എന്നോട് പറഞ്ഞിരുന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അത് ശരിയല്ലേ? ആ ദിവസങ്ങളിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് സംഭവിച്ചു. കാരണം ദൈവം കരുണാസമ്പന്നനും തന്റെ വാഗ്ദത്തങ്ങളോട് കൂറുള്ളവനുമാകുന്നു. ഞാൻ വിട്ടുകളയാൻ ശ്രമിക്കുകയാണ്, എന്നാൽ എനിക്ക് കഴിയില്ല. ആമേൻ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഹാലലൂയ. ഓ, ഞാനും അവരിൽ ഒരുവനായതിനാൽ സന്തോഷിക്കുന്നു. ആമേൻ. തീ പിടിച്ച ഹൃദയങ്ങളോടുകൂടി ജനങ്ങൾ ഇവിടെ എല്ലായിടത്തുമായിരിക്കുന്നു. അത് പെന്തിക്കോസ്ത നാളിൽ വീണ തീയാൽ അവരെ വെടുപ്പും വിശുദ്ധിയും ഉള്ളവരാക്കിയിരിക്കുന്നു. ഓ, അതെന്റെ ഹൃദയത്തിലും കത്തുന്നു. ഓ, അവന്റെ നാമത്തിന് സ്തുതിയായിരിക്കട്ടെ. ഞാനും അവരിൽ ഒരുവനാണെന്ന് പറയാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷവാനാകുന്നു. ഓ, ഞാനൊരു നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും ഇതുപോലെയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവന്റെ കരുണയാൽ, അവന്റെ കരുണയുടെ സമ്പന്നതയാൽ എനിക്ക് ദൈവരാജ്യം കാഴ്ചയിൽ കാണാൻ കഴിയുന്നു. ആമേൻ. അവന്റെ കൽപ്പനകൾ എത്ര മനോഹരമാകുന്നു. എന്റെ സഹോദര, നിങ്ങളുടെ ഊന്നുവടിയിൽ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലെങ്കിൽ ശരി, അവിടെ തന്നെ നിന്നുകൊള്ളുക. ഞങ്ങൾ അവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പോൾ പ്രാർത്ഥനയുടെ കാർഡുകളായ എയും ബിയും മറ്റു വശത്തായിട്ട് നിരയായിക്കൊള്ളുക. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശുശ്രൂഷകന്മാരായ സഹോദരന്മാർ രോഗികളുടെ മേൽ കൈവയ്ക്കുന്നതിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് വന്ന് എന്നോടൊപ്പം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുക. നാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിരയിൽ നിൽക്കുന്നവരായ നിങ്ങൾ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ നിങ്ങൾക്ക് ഇവിടെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലായിക്കൊണ്ട് അവൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന അതേ കാര്യങ്ങളെ ചെയ്യുന്നു. നിങ്ങളെ സുഖപ്പെടുത്താനുള്ള ശക്തി എന്റെ വശമുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ തീർച്ചയായും സുഖപ്പെടുത്തുമായിരുന്നേനെ. ഏതെങ്കിലും രീതിയിലുള്ള രോഗശാന്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും അത് ചെയ്യുമായിരുന്നു. എന്നാൽ എന്റെ പക്കൽ അതില്ല. ദൈവം ഒരു ചെറിയ ദാനമാണ് തന്നിരിക്കുന്നത്. ഞാനൊരു പ്രാസംഗികനല്ല. ഈ ദിവസങ്ങളിൽ ഒരു പ്രാസംഗികൻ എന്ന് വിളിക്കപ്പെടുന്നതിനുള്ളതായ അത്രയും വിദ്യാഭ്യാസവും എനിക്കില്ല. ഒരു വേദശാസ്ത്രപരമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുകയും കൂടാതെ അതിന് തീർച്ചയായും ഡോക്ടറിന്റെ ബിരുദവും മറ്റും ആവശ്യമാണ്. എനിക്കതിനുവേണ്ടി യോഗ്യനാകാൻ കഴിയുകയില്ല. ദൈവം എന്റെ ഹൃദയത്തെ കാണുകയും അവനുവേണ്ടി ഞാൻ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയുകയും ചെയ്തു. അത് ഞാൻ പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ശ്രീമാൻ ബ്രഹാം, നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണ്, എന്നാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടും തെറ്റാണ്. നിങ്ങൾ ആകപ്പാടെ ദൈവേഷത്തിന് പുറത്താണ്. നിങ്ങൾ അവസാനം കുറ്റം വിധിക്കപ്പെടും എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. നോക്കൂ, ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. വാദപ്രതിവാദത്തിനനുസരിച്ച് നിങ്ങൾ ശരിയാണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ഞാൻ തെറ്റാണെങ്കിൽ ഞാൻ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഞാൻ തെറ്റായിരിക്കുകയും ഞാൻ 100 വയസ്സ് പ്രായമാകുന്നതുവരെ ജീവിക്കുകയും കൂടാതെ എന്റെ വഴിയുടെ അവസാനം അവൻ എന്നെ കുറ്റം വിധിക്കാൻ പോകുകയുമാണെന്ന് ഇപ്പോൾ ഞാൻ അറിഞ്ഞിരിക്കുകയും പിന്നെ അവൻ എന്നോട് പറയുകയാണ്, വില്യം ബ്രഹാം, നീ എന്റെ സ്വർഗത്തിലേക്ക് വരാൻ അറിയിക്കുന്നില്ല, അതുകൊണ്ട് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് പോയിക്കൊള്ളുക. എന്നാൽ നിങ്ങൾക്കറിയാമോ, എങ്ങനെയൊക്കെ ആയാലും ഞാൻ പോകുന്നതുവരെ അവനെ തന്നെ സേവ ചെയ്യും. കാരണം ഞാൻ അത്രമാത്രം അവന്റെ ഞാൻ അർഹിക്കാത്തതായ അനുഗ്രഹങ്ങളെ സ്വീകരിച്ചിരിക്കുകയും അവൻ എനിക്ക് ജീവനിലും കൂടുതലുമാകുന്നു. അവൻ എനിക്കെല്ലാമാകുന്നു. ഞാൻ ആയിരിക്കുന്നതെല്ലാം, ഞാൻ എനിക്ക് ആശിക്കാവുന്നതെല്ലാം അവന്റെ കൃപയാലും കരുണയാലും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ നിർഭാഗ്യനും അരിഷ്ടനും കുരുടനും ദരിദ്രനുമായിരുന്നു. എന്നാൽ അവന്റെ കൃപയാൽ അവൻ എന്നെ സൗഖ്യമാക്കുകയും ഞാൻ ദൈവകൃപയാൽ ശക്തിയും ആരോഗ്യവും ഉള്ളവനായിരിക്കുന്നു. എന്റെ കണ്ണുകൾക്ക് നല്ല കാഴ്ചയുണ്ട്. ഞാൻ തിന്നുകയും കുടിക്കുകയും എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്കുണ്ട്. എന്റെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അവൻ ഒരിക്കലും എനിക്ക് വാഗ്ദത്തം ചെയ്തിരുന്നില്ല. എന്നാൽ ആ ദിവസം ഞാൻ പുറന്തള്ളപ്പെടുമെന്ന് ഞാൻ അറിയുകയും എനിക്കറിയില്ല ഞാൻ എവിടെയായിരിക്കുമെന്ന്. എന്നാൽ ഞാൻ തെറ്റാണെന്ന് അറിഞ്ഞിരിക്കുകയും ദൈവം എന്നെ തെറ്റായിരിക്കുന്നതിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ അവന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാരണത്താൽ ഞാൻ തെറ്റായിട്ടിരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നതിനാൽ അവന്റെ ഇഷ്ടം നടക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അതൊരു ഭയങ്കരമായ പ്രസ്താവനയാണ്. എന്നാൽ ഞാൻ പറഞ്ഞ അതേ ആത്മാവിൽ തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. നോക്കൂ, ഞാൻ അവന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ അവനോട് ചോദിക്കും, അവനില്ല എന്ന് തല കുലുക്കും. അവൻ ശരിയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അത്രമാത്രം ആനന്ദിക്കും. കാരണം നിന്റെ ഇഷ്ടം നടത്തണമേ എന്ന് നാം എല്ലായ്പ്പോഴും ചോദിക്കേണ്ടിയിരിക്കുന്നു. അവനില്ല എന്ന് പറയുന്നത് അവന്റെ ഇഷ്ടമാണെങ്കിൽ അത് അവൻ പറയുന്ന ശരികളിലും വളരെയധികം നല്ലതാണ്. അപ്പോഴാണ് നാം അവനെ വാസ്തവമായും സ്നേഹിക്കുന്നത്. ആമേൻ. ഞാൻ അവനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, എനിക്കിപ്പോൾ നിർത്താൻ കഴിയില്ല. ഓ, അവൻ എനിക്ക് അത്രമാത്രം വാസ്തവമാണ്, അത്രമാത്രം വാസ്തവമാണ്. സ്നേഹിതരെ, ഞാനാകുന്നതെല്ലാം അവനാകുന്നു. എനിക്കായിരിക്കാൻ കഴിയുന്നതും ഞാൻ പ്രതീക്ഷിക്കുന്നതും എല്ലാം അവന്റെ വചനമായ യേശു ക്രിസ്തുവിൽ നട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യത്തിനായിട്ട് ഇന്ന് രാത്രി ഞാൻ നന്ദിയുള്ളവനാണ്. കൂടാതെ സന്ദേശത്തിന് വേണ്ടിയും ചിലപ്പോൾ ആരെങ്കിലും ഇതുമായിട്ട് യോജിച്ചെന്ന് വരികയില്ല. എന്നാൽ ഒരു സന്ദേശത്തിന് വേണ്ടി ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരടയാളം കടന്നു വന്നു. ദൈവം അവൻ ദൈവമാണെന്ന് കാണിക്കുന്നതിനായിട്ട് വെറുതെ ഒരു അടയാളം അയക്കുന്നില്ല. ഒരു സന്ദേശം, ഒരു ശബ്ദം എല്ലായ്പ്പോഴും അടയാളത്തെ പിന്തുടരുന്നു. ആർക്കും അതറിയാം. യേശു അടയാളങ്ങളും അത്ഭുതങ്ങളോടുകൂടി വന്നു. അവൻ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുമ്പോൾ ഒരു മഹാനായ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ അവരുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു എന്നുള്ള സന്ദേശങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ഓ, അതവർക്ക് തെറ്റായിരുന്നു. എന്നാൽ ശബ്ദത്തിന് അടയാളത്തെ പിന്തുടരേണ്ടിയിരിക്കുന്നു. മോശയ്ക്ക് രണ്ട് അടയാളങ്ങൾ കൊടുത്തിരുന്നു. ഓരോ അടയാളത്തിനും ഒരു ശബ്ദമുണ്ടായിരുന്നു. അത് ശരിയാണ്. അടയാളത്തിന്റെ ശബ്ദം എന്ന സന്ദേശത്തെ ഞാനിവിടെ എവിടെയോ പ്രസംഗിച്ചിരുന്നു. അതൊരടയാളത്തിന്റെ ശബ്ദമായിരിക്കണം. അതൊരു മാറ്റമാണ്. എല്ലായ്പ്പോഴും ആ രീതിയിലാകുന്നു. അങ്ങനെ അല്ലെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ഒരു മനുഷ്യനൊരു വിചിത്രമായതും പ്രത്യേക തരത്തിലുള്ളതുമായ ശുശ്രൂഷയോടുകൂടി കടന്നു വരികയാണെങ്കിൽ അത് സത്യമാണെന്ന് തിരുവെടുത്തിൽ കാണപ്പെടുന്നു. ആ മനുഷ്യൻ തന്റെ പഴയ സംഘടനാ സഭയോടുകൂടി തന്നെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അത് മറന്നു കളഞ്ഞേക്കുക. അതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. ദൈവം അതുപോലെയുള്ള ഒരു കാര്യം ചെയ്യാറില്ല. അതഴുകിയ മഞ്ഞയും അതിൽ ചിതലും കൃമികളും അല്ലെങ്കിൽ അതുപോലെയുള്ളതെന്തും കഴിഞ്ഞ 40-50 വർഷങ്ങൾ കൊണ്ട് അതിലായിരിക്കുന്നു. എന്നിട്ടും വർഷങ്ങൾക്ക് മുമ്പ് വീണ പഴയ മഞ്ഞ തിന്നാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾ അവരുടെ യാത്രയിൽ ഓരോ യാത്രയിലും പുതിയ മഞ്ഞ വീണിരുന്നു. അത് ശരിയാണ്. നിങ്ങൾക്കത് ശേഖരിച്ചു വെക്കാൻ കഴിയുകയില്ല. കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന്മേൽ നാം ജീവിക്കുന്നില്ല. നാം പുതിയ മഞ്ഞ, സ്വർഗത്തിൽ നിന്നുള്ള പുതിയ മഞ്ഞ നമ്മുടെ യാത്രയിൽ നാം തിന്നുന്നു. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. ദൈവമായ കർത്താവേ, നിന്റെ സന്നിധി വാസ്തവമായിട്ട് മാത്രം യാഥാർത്ഥ്യമാകുന്നു. കർത്താവെ, ഞാൻ നിന്റെ കൃപയെക്കുറിച്ച് ഓർക്കുന്നു. നീ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്നു. നിന്റെ ജനങ്ങളിൽ കൂടെ നീ എന്റെ ഭാഷയിൽ സംസാരിക്കുന്നതും നീ അതിനെ വ്യാഖ്യാനിക്കുന്നതും ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഓ ദൈവമേ, നീ രോഗികളെ സൗഖ്യമാക്കുന്നതും അന്ധരുടെ കണ്ണുകളെ തുറക്കുന്നതും മുടന്തരാവരെ നടത്തുകയും ബദിരന്മാർ കേൾക്കുകയും ഊമർ സംസാരിക്കുന്നതും ഞങ്ങൾ കാണുന്നു. നീ എത്രമാത്രം മഹാനും ശക്തനുമായ ദൈവമാകുന്നു. ഈ അന്ത്യനാളുകളിലേക്ക് നീ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ശാരീരികമായ വളരെയധികം അനുകരണങ്ങൾ ഇന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നിട്ടും ഇതൊരു യഥാർത്ഥമായ ദൈവം എവിടെയോ ഉണ്ടെന്ന് മാത്രം പ്രഖ്യാപിക്കുകയും അത് സത്യവുമാകുന്നു. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അത്രമാത്രം ദൈവബോധത്തിലായിട്ട് നീ ഇവിടെ ഉണ്ടായിരിക്കുന്നുവെന്ന് ഞങ്ങൾ കാണുവാനിടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിലയിലായിരിക്കുന്ന ജനങ്ങൾ പ്രാർത്ഥനയുടെ നിലയിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവെ, ഞങ്ങൾ അവർക്കൊരു വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ ഇത് ചെയ്യുന്നു. കൂടാതെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് നീ പറഞ്ഞിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ട നിന്റെ ശുശ്രൂഷകരായ സഹോദരന്മാർ ഇന്ന് രാത്രിയിൽ അവർ എന്തായിരിക്കുന്നുവോ അതിനുവേണ്ടി ഇവിടെ നിൽക്കുന്നു. ലോകമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുമെന്ന് നീ അറിഞ്ഞിരുന്നു. കാരണം നീ നിത്യനാകുന്നു. അതുകൊണ്ട് സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ രോഗികളും മുടന്തരും അന്ധരും ക്യാൻസറാൽ കിടപ്പിലായവരും ഈ വരിയിൽ കൂടി കടന്നു പോകുമ്പോൾ ഹൃദയ രഹസ്യങ്ങളെ അറിയാൻ കഴിയുന്ന അതേ ദൈവം തന്നെ അവരത് സ്വീകരിക്കുക മാത്രം ചെയ്യുകയാണെങ്കിൽ അവരെ സുഖപ്പെടുത്തുമെന്ന് മനസ്സിലാക്കാൻ ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നോക്കുക മാത്രവും മനസ്സിലാക്കുകയും ചെയ്യുക. പിത്തള സർപ്പത്തെ നോക്കിയ മനുഷ്യൻ, അതൊരു പുരോഹിതന്റെ കയ്യിലുള്ള പിത്തള കഷ്ടം പോലെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും സുഖപ്പെടുമായിരുന്നില്ല. കാരണം അതെന്തായിരുന്നു എന്നുള്ളതിന്റെ അർത്ഥം അവനില്ലായിരുന്നു. കർത്താവ് ഇന്നും അതേപോലെയാകുന്നു. അവരൊരു ദാനത്തെ നോക്കിയും അതവരെ സഹായിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള വിവേകമില്ല. അത് രോഗശാന്തി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ദൈവസാന്നിധ്യത്തിന്റെ ന്യായീകരണം മാത്രമാണ്. പിതാവെ, ഇതനുവദിച്ചിട്ട് അത് സംഭവിക്കുമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. പിയാനോ വായിക്കുന്നയാൾ പുരുഷനായാലും സ്ത്രീയായാലും ആര്
തന്നെയായാലും
മഹാനായ വൈദ്യനും മനസ്സലവുള്ളവനുമായി യേശു ഇവിടെയായിരിക്കുന്നു എന്ന പാട്ട് അതിൽ പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹരിയാനയിലെ ഫോർട്ട് വെയ്നിൽ വെച്ചുള്ള എന്റെ രോഗശാന്തിയുടെ ശുശ്രൂഷയെ ഞാൻ ഓർക്കുന്നു. രാമേശുകാരിയായ പെൺകുട്ടി മഹാനായ വൈദ്യനും മനസ്സലവുള്ളവനുമായി യേശു ഇവിടെയായിരിക്കുന്നു എന്ന പാട്ട് പിയാനോയിൽ പാടുകയായിരുന്നു. ഒരു മുടന്തനായ ഒരു കുട്ടിയെ അപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് എന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കയ്യിൽ നിന്നും ചാടി എഴുന്നേറ്റിട്ട് പ്ലാറ്റ്ഫോമിൽ ഓടാൻ തുടങ്ങി. ആ കുട്ടിയുടെ അമ്മ ബോധം കെട്ടുപോയി. അതിന്റെ വലിയമ്മ തുവാല എടുത്ത് കളഞ്ഞിട്ട് കരയാൻ തുടങ്ങി. ഈ ആമിഷകാരിയായ പെൺകുട്ടിക്ക് ഇതിനെക്കുറിച്ചോ പെന്തിക്കോസ്റ്റലിനെ കുറിച്ചോ യാതൊന്നും അറിയില്ലായിരുന്നു. കാരണം അവൾ ആമിഷ്യ സഭക്കാരിയായിരുന്നു. എന്നാൽ അവൾ പിയാനോ വായിച്ചുകൊണ്ടിരുന്നു. അവളുടെ നീണ്ട മുടികൾ അഴിഞ്ഞു വീണു. അവൾ ആത്മാവിൽ എഴുന്നേറ്റിട്ട് അന്യഭാഷയിൽ ആ പാട്ടിന്റെ സ്വരചേർച്ചയിൽ പാടാൻ തുടങ്ങുകയും അപ്പോൾ ആ പിയാനോയുടെ കട്ടകൾ മേലോട്ടും താഴോട്ടുമായി ചലിച്ചുകൊണ്ട് മഹാനായ വൈദ്യനും മനസ്സിലുള്ളവനുമായി യേശു ഇവിടെയായിരിക്കുന്നു പാടാനും തുടങ്ങി. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെയായിരിക്കുന്ന നാം എല്ലാവരും കൂടി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയുടെ നിരയിൽ കൂടി കടന്നുവരുന്നവർ അവരുടെ മേൽ കൈവയ്ക്കപ്പെടുമ്പോൾ ഓർക്കുക, നിങ്ങളിത് വിശ്വസിക്കുകയാണെങ്കിൽ സുഖം പ്രാപിക്കും എന്ന് യേശു പറഞ്ഞു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ നാം എല്ലാവരും കൂടി ഈ പാട്ട് പാടാം.
The sympathizing sing Jesus. He speaks.
Let's just close your eyes now. We sing.
Hearts to choose. Oh, hear the voice of Jesus. Sweet. In Sarah's song, sweetest name on mortal tongue, sweetest.
Father God, move upon the people now.
Son, oh Jesus, bless, said Jesus.
ഇപ്പോൾ നിങ്ങൾ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഇവിടെയാകുന്നു. എന്റെ വാക്കുകളെ എടുക്കുക, അല്ലെങ്കിൽ സ്വയമായിട്ട് അത് വിശ്വസിക്കുക. അവൻ ഇവിടെയായിരിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഇവിടെയായിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക.
Oh Lord, I believe all things are possible. Oh Lord, I believe.
വിശ്വസിക്കുന്നവരെല്ലാം അവരുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക. ഇവിടെ ഇതാ ഒരു മനുഷ്യനിരിക്കുന്നു. ഞാനിത് വലുതാക്കി പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ കാരണം അദ്ദേഹം ക്യാൻസർ രോഗത്താൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഊന്നുവടിയിലായിരിക്കുന്നു. ഈ മനുഷ്യൻ ജീവിച്ചിരിക്കേണ്ടതിനായി ദൈവത്തെ ഒഴിച്ച് മറ്റു യാതൊരു മാർഗവുമില്ല. അദ്ദേഹത്തിന്റെ ഉദരകോശങ്ങൾ മുഴുവൻ ക്യാൻസർ പിടിച്ചിട്ട് ദൈവത്തിന്റെ കരുണ കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹം മരിക്കാൻ പോവുകയാണ്. ഈ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ ധൈര്യപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. ഡോക്ടർക്ക് നിങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അതിനും അപ്പുറത്തായിരിക്കുന്നു. നിങ്ങൾക്ക് ഒരവസരം മാത്രമാണ് ഉള്ളത്, അത് ക്രിസ്തുവിലാകുന്നു. സഹോദര, ഞാനും ഒരു ദിവസം മരിക്കും. യേശു വരാൻ താമസിക്കുന്നെങ്കിൽ നിങ്ങൾക്കും പോകേണ്ടിയിരിക്കുന്നു. ന്യായവിസ്താര സമയത്ത് എനിക്ക് നിങ്ങളുമായിട്ട് കണ്ടുമുട്ടേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ടെലിവിഷനിലെ മറ്റും പോലെ, അതായത് നമ്മുടെ കൈവിരലുകൾ അണങ്ങുന്നത് പോലും അത് പിടിച്ചെടുക്കുന്നു. അതുപോലെ നാം പറയുന്ന എല്ലാ വാക്കുകളും രേഖപ്പെടുത്തിപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ടെലിവിഷൻ അത് തെളിയിച്ചിരിക്കുന്നു. ടെലിവിഷൻ ഒരു പടത്തെ നിർമ്മിക്കുന്നില്ല, അത് ആ തരംഗങ്ങളെ ടെലിവിഷനിലേക്ക് അയക്കുക മാത്രമാണ് ചെയ്യുന്നത്. നോക്കൂ, അത് നിർമ്മിക്കുന്നില്ല. ആദാം ഈ ഭൂമിയിൽ നടന്നപ്പോൾ ഇവിടെ ടെലിവിഷൻ ഉണ്ടായിരുന്നു. മോശ ചെങ്കടലിൽ കൂടി വന്നപ്പോൾ അവിടെ ടെലിവിഷൻ ഉണ്ടായിരുന്നു. ഏലിയാവ് കർമേൽ പർവ്വതത്തിലായിരുന്നപ്പോൾ ഇവിടെ ടെലിവിഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അവർ അതിപ്പോഴാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നാം എടുക്കുന്നതായ ഓരോ അനക്കവും ഓരോ ശബ്ദവും ഒരു റെക്കോർഡിലായിട്ട് അത് നമ്മെ ന്യായവിധിയിൽ വെച്ച് കണ്ടുമുട്ടും. നാം എടുക്കുന്ന ഓരോ തീരുമാനവും നമ്മെ അവിടെ വെച്ച് കണ്ടുമുട്ടും. ഒരു ശുശ്രൂഷകനായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ വാക്കിനും എനിക്ക് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. എനിക്കത് ചെയ്യേണ്ടിയിരിക്കുന്ന കാരണം ദൈവം എന്നെ അതിന് ഉത്തരവാദിയായിട്ട് പിടിക്കും. ഇപ്പോൾ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തിയിരുന്നതിനെ കാരണം ദൈവത്തെ കൂടാതെയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്വല്പം സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഞാൻ അവിടേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എങ്ങനെയെന്നറിയാമോ? അതുപോലെ ചെയ്യുകയും ചെയ്തു. സഹോദര, ലോകത്തിൽ എനിക്ക് ചെയ്യാവുന്നതായിട്ട് എന്തെങ്കിലും കഴിയുമെങ്കിൽ അത് ഈ അവസ്ഥയിലായിരിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ചെയ്യും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ സുഖപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാരണം നിങ്ങൾ അങ്ങനെയാണെന്ന് യേശു പറഞ്ഞു. അവന്റെ അടിപ്പണരുകളാൽ നമുക്ക് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിയിൽ നിന്നും നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളിപ്പോൾ മരിക്കുകയില്ല, എന്നാൽ നിങ്ങൾ ജീവിക്കും. ഇപ്പോൾ ആ ടെലിവിഷൻ ഈ മുറിയിൽ കൂടി വരുന്നതായി നമുക്കറിയാം. നമുക്കതറിയാം, നാം അത് കാണുന്നില്ല, നമുക്കത് കാണാൻ കഴിയില്ല. നമ്മുടെ കണ്ണുകൾ അപ്രകാരമല്ല ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അത് പിടിച്ചെടുക്കാൻ കഴിയുകയില്ല. അതിനുവേണ്ടി ഒരു ട്യൂബ് നിർമ്മിക്കപ്പെടുകയോ അല്ലെങ്കിൽ ക്രിസ്റ്റൽ പോലെ മറ്റെന്തോ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെയാണ് ദൈവസാന്നിധ്യവും. നാം അവനെ കാണുന്നില്ല, എന്നാൽ അവൻ ഇവിടെയാകുന്നുവെന്ന് നാം അറിയുന്നു. യേശു ക്രിസ്തു അനന്യനാകുന്നു. നോക്കൂ, അവൻ സ്വയം എപ്രകാരമാണെന്ന് അവൻ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ രോഗശാന്തിയെ സംബന്ധിച്ചിടത്തോളം അവനിവിടെ നിൽക്കുകയാണെങ്കിൽ ഇതുകൂടാതെ അവന് മറ്റു യാതൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ദൈവപുത്രൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അത് അവൻ തന്നെ ഇവിടെയായിരിക്കുന്നു. അവൻ ഇതിൽ കൂടുതലായിട്ട് യാതൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അവൻ സ്വയം അവനെ തന്നെ ഇവിടെ തിരിച്ചറിയപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അവൻ നിങ്ങളെ സുഖപ്പെടുത്തുന്നതിനും ആരോഗ്യം നൽകുന്നതിനുമായിട്ട് അതേപോലെ തന്നെ ഇവിടെയായിരിക്കുന്നു. അവിടെ വീൽ കസേരയിൽ ഇരിക്കുന്നതായ ആ മഹിള എന്നോട് പറഞ്ഞിരുന്നു, അതായത് അവർക്ക് ഞാൻ കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളെ ചോദിക്കുകയും അവർക്കൊരു കുട്ടി ജനിക്കുമെന്ന് ഞാൻ പ്രവചിച്ചിരുന്നു. അങ്ങനെ അത് സംഭവിക്കുകയും അവർക്കൊരു കുട്ടി ജനിക്കുകയും ചെയ്തു. ആ മഹിള ഇപ്പോൾ ഇവിടെയായിരിക്കുന്നു. അവർക്ക് കണ്ഠ രോഗത്തിന്റെ ശസ്ത്രക്രിയ നടത്തപ്പെടുകയും അത് അവരെ തളർവാദത്തിലെത്തിക്കുകയും ചെയ്തു. അങ്ങനെ പലയധികം കാര്യങ്ങൾ സംഭവിക്കുന്നത് നാം കാണുന്നു. പ്രിയ സഹോദരി, നിങ്ങളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ അറിയുന്നു. ദൈവം നിങ്ങളെ എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ അതിൽ നിന്നും മാറ്റപ്പെടുന്നതിനുള്ള വിശ്വാസത്തിനായിട്ട് ശ്രമിക്കുകയായിരിക്കാം. എന്നാൽ നോക്കൂ, നാം അതിനുവേണ്ടി ശ്രമിക്കരുത്. ഇപ്പോൾ നമുക്കത് ഉണ്ടായിരിക്കട്ടെ. അതിപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ നാം സുഖപ്പെടാൻ പോവുകയാണ്. കസേരകളിലും മറ്റുമായിരിക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ക്രിസ്തു ഇവിടെ സന്നിഹിതനായിരിക്കുന്നു എന്ന് ഓർക്കുക. ആരെങ്കിലും അവിടെ എന്റെ പടം കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചേക്കാം. ഓ അതെ, യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ സംസാരിച്ചതായ വാക്കുകൾ പോലും ഈ മുറിയിൽ കൂടി ഇപ്പോൾ കടന്നു പോകുന്നു. അതൊരിക്കലും മരിക്കുകയില്ല. ശാസ്ത്രീയപരമായിട്ട് അത് സത്യമാണെന്ന് എത്ര പേർക്കറിയാം. ശരി, എന്താകുന്നു അത്? എന്നാൽ ആത്മാവ് എഴുതപ്പെട്ടിരിക്കുന്നതായ വചനത്തെ എടുത്തിട്ട് വെളിപ്പെടുത്തി കാണിക്കുന്നു. ഓ സ്തോത്രം, അവൻ ഇവിടെയാകുന്നു. കർത്താവ് ഇപ്പോൾ ഇവിടെ തന്നെയായിരിക്കുന്നു. നാം അത്രമാത്രം കാര്യങ്ങൾ കണ്ടിരിക്കുകയും അവൻ അത്രമാത്രം കാര്യങ്ങൾ ചെയ്തിരിക്കുകയും ചെയ്തിട്ട് നാം ഒരുവിധം സ്തബ്ധരായിരിക്കുന്നു. ഇതെന്തെങ്കിലും ഇതിഹാസപരമായിട്ടുള്ളതോ എന്തെങ്കിലും വേദശാസ്ത്രപരമായിട്ടുള്ളതോ ഉള്ള കാര്യമല്ലെന്ന് നാം മനസ്സിലാക്കുകയാണെങ്കിൽ, എന്നാൽ അവൻ സ്വയം അവനെ തന്നെ ഈ നാടുകളിൽ വെളിപ്പെടുത്തുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അങ്ങനെ ഇവിടെ ഇതാ അവൻ നമ്മുടെ മുമ്പിൽ അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തൊരു അത്ഭുതകരമായ കാര്യമാകുന്നു. അത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങളത് വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾ മരിക്കയില്ലെന്ന് വിശ്വസിക്കുക, നിങ്ങൾ ജീവിക്കാൻ പോവുകയാണ്. കൂടാതെ നിങ്ങൾ ദൈവത്തിന് ആദരവ് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ദൈവത്തിന് ആദരവ് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും സ്നാനപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാകുന്നു അല്ലേ? അതെ, നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ സഹോദര, നിങ്ങൾ പോയി ജീവിച്ചുകൊള്ളുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിക്കുക. സഹോദരി, നിങ്ങൾ ദൈവത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി നടക്കാനും നിങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കാനും ആഗ്രഹിക്കുന്നു എങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക. നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് തന്നെ ചെയ്യുക. ഇന്ന് രാത്രിയിൽ വെസ്റ്റ് വേർഡ് ഹോട്ടലിലുള്ള യോഗത്തെ മറക്കരുത്. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അവൻ പക്ഷഭേദമില്ലാത്തവനാണ്. നിങ്ങൾ വിശ്വസിക്കാൻ മാത്രം അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവനെ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തലകളെ ഇപ്പോൾ വണങ്ങാം. യോഗം പിരിച്ചുവിടുന്നതിനു വേണ്ടി ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. സഹോദരൻ മിഷിഗൻ ഇവിടെയുണ്ട്. ഇവിടെ കടന്നുവരും സഹോദര. അദ്ദേഹം യോഗത്തെ പിരിച്ചുവിടാനുള്ള പ്രാർത്ഥന നടത്തുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.